السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون، أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. سهد الملك الخوف من الشرك، شركنا ഭയപ്പെടൽ. ഈ അധ്യായത്തിലെ ഈ വിഷയത്തിൻ്റെ ഗൗരവവും അതുപോലെ തന്നെ അള്ളാഹു ശിർക്ക് പൊറുക്കുകയില്ല, അല്ലാത്തവ അള്ളാഹു പൊറുക്കും എന്ന ആയത്തിൽ ഉദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളും അതിൽ വലിയ ചെറിയ ശിർക്ക് പൊറുക്കുമോ ഇല്ലേ എന്നുള്ള ചർച്ചയും ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചത് അല്ലേ? അവിടെ വായിച്ചല്ലേ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി അല്ലേ? ആയത്തിന്റെ വിശദീകരണം അല്ല, വിശദീകരണം പറഞ്ഞില്ലേ? ശിർക്കിൽ അസ്ഗർ പൊറുക്കപ്പെടുമോ അല്ലേ അല്ലേ? ആ, അതിൽ രണ്ട് വീക്ഷണങ്ങളും പറഞ്ഞു. ശിർക്കിൽ അസ്ഗർ പൊറുക്കപ്പെടുകയില്ല, അല്ല ശിർക്കിൽ അസ്ഗർ പൊറുക്കപ്പെടും. അതിൽ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്ന് പറഞ്ഞാൽ ചെറുതും വലുതും രണ്ടും പൊറുക്കപ്പെടുകയില്ല എന്ന അഭിപ്രായമാണ് നമ്മുടെ ഗ്രന്ഥകർത്താവ് ശൈഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നും, അതെന്തുകൊണ്ടാണ് എന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടാണ്, ആവർത്തിക്കുന്നില്ല. അതിനുശേഷം ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ വജ്നുബിനി വബനിയ അൻ അഅബുദൽ അസ്നാം എന്ന സൂറത്ത് ഇബ്രാഹിമിലെ 35-ാമത്തെ ആയത്താണ്. അപ്പൊ ശിർക്കിനെ പേടിക്കണം, കാരണം ശിർക്ക് പൊറുക്കപ്പെടുകയില്ല. ശിർക്കോടുകൂടി മരണപ്പെടുന്നവൻ നരകത്തിലാണ്, നരകം അവന് നിർബന്ധമാണ്, സ്വർഗം അവന് ഹറാമാക്കപ്പെടും. അതുകൊണ്ട് തന്നെ അത് ഭയപ്പെടേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന നടത്താൻ നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നേരത്തെ ആരായിരുന്നു ഇബ്രാഹിം നബി, അദ്ദേഹത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ എന്താണ്, ഇത് നേരത്തെ ഹഖീഖത്ത് തൗഹീദുമായി ബന്ധപ്പെട്ട അതിന്റെ 9-ാം അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിവിടെ ഓർക്കുക, ആവർത്തിക്കുന്നില്ല. അപ്പൊ അത്തരം വിശേഷണങ്ങൾ പറയപ്പെട്ട ഒരു പ്രവാചകൻ, അദ്ദേഹം പോലും തന്നിൽ ഇനി ശിർക്ക് വരുമോ എന്നതിനെക്കുറിച്ച് ഭയപ്പെടുകയും ചിർക്കിനെക്കുറിച്ച് ഭയപ്പെടുകയും ആ ചിർക്കിൽ നിന്ന് എന്നെ അകറ്റണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പൊ അത്തരം ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ തൗഹീദ് അതിന്റെ എല്ലാ പൂർണമായ അർത്ഥത്തിലും അത് സ്വീകരിക്കുകയും നടപ്പിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ. ഇനി എന്നിൽ ശിർക്ക് വരികയില്ല, ഞാനൊരു ശിർക്കിലേക്ക് പോവുകയില്ല എന്ന നിർഭയത്വത്തോടുകൂടി അവൻ ശിർക്കിനെ പേടിക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് എന്നിൽ ഇനിയും ശിർക്ക് വരാം എന്ന ഭയപ്പാടാണ് ഉണ്ടാകേണ്ടത്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാചകത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇബ്രാഹിം നബി പോലും തൗഹീദിന്റെ വിഷയത്തിൽ നമ്മുടെ പിതാവായി ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുവെങ്കിൽ അതിന്റെ താഴെയുള്ള എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച വിചാരണ കൂടാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞ 70,000 പെടും എന്നുപോലും യാതൊരു ഉറപ്പുമില്ലാത്ത നമ്മെപ്പോലുള്ള ആളുകൾ തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭയപ്പെട്ടതിനേക്കാൾ ശിർക്കിനെക്കുറിച്ച് ഭയപ്പെടുകയും ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ശിർക്കിൽ നിന്ന് അകലാൻ വേണ്ടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം എന്നതാണ് ഈ പ്രാർത്ഥന നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വജ്നുബ്നി, എന്നെ നീ അകറ്റേണമേ. ജനബ യജ്നുബു ജംബുദനാൽ പാർശ്വം സൈഡ് വശം എന്നൊക്കെ അർത്ഥം. വജ്നുബ്നി വബനിയ്യ, എന്നെയും എന്റെ മക്കളെയും. ഇബ്നു എന്ന മകൻ, ബനൂൻ മക്കൾ, അവിടെ ബനൂന ബനീന, അതാണ് എന്തിവിടെ ബനിയ്യ നൂന് കളഞ്ഞു, യാവ് നൂനും കളഞ്ഞു എന്നാണ്, യാവ് നൂനും കളഞ്ഞു. ബനൂന ബനീന വബനിയ്യ, എന്റെ മക്കളെയും. വജ്നുബ്നീ വബനിയ്യ, എന്നെയും എന്റെ മക്കളെയും സന്താനങ്ങളെയും നീ അകറ്റേണമേ. അൻ നഅബുദൽ അസ്നാം, ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്, ഞങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എന്റെ മക്കളെയും നീ അകറ്റേണമേ. വജ്നുബ്നി, എന്നെ നീ അകറ്റേണമേ. വ ബനിയ്യ, എന്റെ മക്കളെയും. അൻ നഅബുദ, ഞങ്ങൾ ഇബാദത്തെടുക്കുന്നതിൽ നിന്ന്. എന്തിനെ? അൽ അസ്നാമ, ബിംബങ്ങൾക്ക് ഇബാദത്തെടുക്കുന്നതിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റേണമേ. അതാണ് ആയത്തിന്റെ അർത്ഥം. അപ്പോ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലും ഉണ്ടാകണം. ഇബ്രാഹിം നബി ഇനി ശിർക്ക് ചെയ്തേക്കുമോ എന്ന പേടി അദ്ദേഹത്തിന് ഉണ്ടായെങ്കിൽ അതിനേക്കാൾ വലിയ പേടി നമുക്കുണ്ടാകണം. താബിഈ പണ്ഡിതന്മാരിൽ പ്രഗത്ഭരായ ഇബ്രാഹിം ഉത്തൈമി എന്ന വ്യക്തി മഹാൻ ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ആരാണ് ബലാഇനെക്കുറിച്ച് പരീക്ഷണത്തെക്കുറിച്ച് നിർഭയനാവുക. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടു. ആ പരീക്ഷിക്കപ്പെട്ട് പരീക്ഷണങ്ങളിൽ പൂർത്തിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇനിയും തന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടാകുമോ, ആ പരീക്ഷണത്തിൽ വലുത് എന്താണ്? വിശ്വാസപരമായ പരീക്ഷണമാണ്. അതിൽ വലുത് ശിർക്കിലകപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ അത്തരമൊരു പരീക്ഷണത്തിന് ഞാൻ വിധേയമാകുമോ എന്ന പേടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായെങ്കിൽ, വമയ്യ മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് ശേഷം പിന്നെ ആരാണ് പരീക്ഷണത്തെക്കുറിച്ച് നിർഭയനാവുക? എന്നാൽ ഇബ്രാഹിം നബി നിർഭയനായില്ലെങ്കിൽ ഇനി ഇബ്രാഹിം നബി അല്ലാത്ത ഒരാൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ കാര്യത്തെക്കുറിച്ച് നിർഭയനാകാൻ സാധ്യമല്ല. അപ്പൊ നമുക്കൊരിക്കലും അത്തരമൊരു പരീക്ഷണത്തെക്കുറിച്ച് നിർഭയത്വം ഉണ്ടായിക്കൂടാ, മറിച്ച് പേടിയാണ് ഉണ്ടാകേണ്ടത്. ആ പേടി ഉണ്ടാകുന്നതിനനുസരിച്ച് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നതാണ് ഇബ്രാഹിം ഉത്തൈമി എന്ന താബിഈ പണ്ഡിതന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിവിടെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള അൻ നഅബുദൽ അസ്നാം, സ്വനമുൻ എന്നതിന്റെ ബഹുവചനമാണ് അസ്നാം എന്ന് പറയുന്നത്. സ്വനമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആരാധിക്കപ്പെടുന്ന, പൂജിക്കപ്പെടുന്ന, ഏതെങ്കിലും ഒരാളുടെയോ ഒരു വസ്തുവിന്റെയോ രൂപം, ഒന്നുകിൽ അതിന്റെ മുഖത്തിന്റെ രൂപം, അല്ലെങ്കിൽ അതിന്റെ തല, അല്ലെങ്കിൽ അതിന്റെ ശരീരത്തിന്റെ രൂപം, അത് മനുഷ്യനാണെങ്കിലും ജീവികളാണെങ്കിലും നക്ഷത്രമോ അല്ലെങ്കിൽ മറ്റ് സൂര്യനോ ചന്ദ്രനോ എന്തുമാകട്ടെ, എന്തിനെയാണോ ആരാധിക്കുന്നത്, അത് ജീവനുള്ളതാണെങ്കിലും ജീവനില്ലാത്തതാണെങ്കിലും, ആരാധിക്കപ്പെടുന്ന വസ്തുവിന്റെ രൂപത്തെ ഉണ്ടാക്കുക, ആ രൂപത്തെ ആരാധിക്കുന്നു. അങ്ങനെ ആരാധിക്കപ്പെടുന്ന വസ്തുവിന്റെ നിർമ്മിക്കപ്പെട്ട രൂപത്തിനാണ് എന്ത് പറയുക, സ്വനം എന്ന് പറയുക. അവിടെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ അവരാരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കുന്നു, അതിനെന്ത് ചെയ്യുന്നു, പൂജിക്കുന്നു. ആ കല്ലല്ല അവരുദ്ദേശിക്കുന്നത്, ആ മരമല്ല ഉദ്ദേശിക്കുന്നത്, എന്താണ് അത്, അതിന്റെ ഒരു പിന്നെ അതിനെ സൂചിപ്പിക്കാനുള്ള ഒരു വസ്തു മാത്രമാണ്. അപ്പൊ അത് ആരെ പ്രതിനിധീകരിക്കുന്നുവോ അതിനെയാണ് ലക്ഷ്യം വെക്കുന്നത്, അതിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോ ഈസാനബി സലാത്തു വസ്സലാമിന്റെ രൂപമുണ്ടാക്കി അതിനെ ആരാധിച്ചാൽ അത് സ്വനമായി. ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ഒക്കെ രൂപങ്ങൾ ഉണ്ടാക്കുന്നു, ആ രൂപത്തെ ആരാധിക്കുന്നു. അപ്പൊ ആ നിർമ്മിക്കപ്പെട്ട രൂപം, ആരാധിക്കപ്പെടുന്ന രൂപം എന്താണ്, സ്വനമാണ്. ഇനിയിപ്പോ ഒരു പശുവിനുണ്ടാക്കിയായിരിക്കുക, പശുവിന്റെ രൂപം ഉണ്ടാക്കി എന്നിട്ട് അതിനെ ആരാധിക്കുന്നു, അപ്പൊ അതെന്തായി, സ്വനമായി. അങ്ങനെ എന്തിനെ ആരാധിക്കുന്നുവോ ആ ആരാധിക്കപ്പെടുന്ന വസ്തുവിന്റെ പിന്നെ നിർമ്മിക്കപ്പെട്ട രൂപത്തിനാണ് എന്ന് പറയുന്നത് സ്വനമ് എന്ന് പറയുന്നത്. എന്നാൽ സ്വനമും അതുപോലെ തന്നെ ഹദീസുകളുടെ ശേഷം വരുന്നുണ്ട്. ഹദീസുകളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള വതൻ എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം, ഇത് അഖീദിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ വിശദീകരിച്ചത് കാണാം. വതന് എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു രൂപം നിർമ്മിക്കപ്പെട്ടതല്ല, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ രൂപം ഉണ്ടാക്കപ്പെട്ടതല്ല. ഇതൊന്നുമില്ലാതെ തന്നെ ഏതെങ്കിലും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വസ്തുതയെ അല്ലെങ്കിൽ ഒരു വിഷയത്തെ ഒരാൾ ആരാധിച്ചാൽ ആ ആരാധിക്കപ്പെടുന്നതെന്തോ അതിനെന്ത് പറയാം, വതൻ എന്ന് പറയാം. ഇപ്പൊ കബറിനെ ഒരാൾ ആരാധിച്ചാൽ അവിടെ രൂപം ഉണ്ടാക്കിയിട്ടില്ല, ഒരാളുടെ രൂപമോ ജീവിയുടെ രൂപമോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ രൂപമോ അവിടെ അല്ല, പക്ഷേ അവിടെ ആരാധന നടക്കുന്നു. എന്തിനെയാണ് ആരാധിക്കുന്നത്, ആ കബറിലുള്ള ആളെയാണ് ആരാധിക്കുന്നത്, ഒരു പ്രത്യേക രൂപം വാങ്ങിയിട്ടുണ്ട്. അപ്പോ വധന് എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു രൂപം ഉണ്ടാക്കപ്പെടണമെന്നില്ല, അതില്ലാതെ തന്നെ ആരാധിക്കപ്പെടുന്ന ഇതിനാണ് വസ്തുക്കൾക്കാണ് അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നതിനാണ് വധന് എന്ന് പറയുക. എന്നാൽ വളരെ അപൂർവമായി വധൻ എന്ന വാക്ക് സ്വനമിനെക്കുറിച്ചും പറയാം. രണ്ട് വ്യത്യാസം മനസ്സിലല്ലേ, സ്വനമ് തന്നെ പ്രത്യേകമായ ആരാധിക്കപ്പെടുന്ന വസ്തുവിന്റെ രൂപം ഉണ്ടാക്കപ്പെട്ടത്, ആ രൂപത്തിനാണ് സ്വനമെന്നറിയാം. വസനം തന്നെ രൂപം ഉണ്ടായിക്കൊള്ളുന്നില്ല, ഉദാഹരണം ഇതുപോലെ കബറു പോലെ. എന്നാൽ അപൂർവമായി വസൻ എന്ന വാക്ക് എന്തിനെക്കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്, സ്വനമ് എന്നതിനെക്കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഖുർആനിൽ തന്നെ സൂറത്തു അൻകബൂത്തിൽ 17-ാമത്തെ ആയത്ത് ഇന്നമാ തഅബ്ദൂന മിൻ ദൂനില്ലാഹി ഔസാനൻ വതഖ്ലുഖൂന ഇഫ്കൻ, ഇന്നമാ തഅബ്ദൂന മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നു, ഔസാനൻ എന്തിനെ, വതനുകളെ ആരാധിക്കുന്നു. അപ്പൊ വതനുകളെ ആരാധിക്കുന്നു, ഇവിടെ വതന് എന്ന് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നേരത്തെ പറഞ്ഞ കബറ് പോലുള്ള പ്രത്യേക രൂപങ്ങളില്ലാത്തതിനെയല്ല, പിന്നെന്താണ് ഇവിടെ വിഗ്രഹങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോ വസൻ എന്ന വാക്ക് ഇവിടെ സ്വനമ് എന്ന അർത്ഥത്തിന് വേണ്ടി ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ഉപയോഗിച്ചു. അപ്പൊ അപൂർവമായി അങ്ങനെ ഉപയോഗിക്കാം. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആളുകൾ സ്വനമിനെയും ആരാധിച്ചിരുന്നു, വസനിനെയും ആരാധിച്ചിരുന്നു, അതുകൊണ്ടാണ് ചില സ്ഥലത്ത് വസന് എന്നും ചില സ്ഥലത്ത് അസ്നാമ് എന്നും ഉപയോഗിച്ചത്, അങ്ങനെ അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്. എന്നാൽ ഇവിടെ ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖ് അദ്ദേഹം പറയുന്നത് ഇതല്ല. ആദ്യം പറഞ്ഞതാണ് ശരി, ഇത് വസൻ എന്ന വാക്ക് അപൂർവമായി സ്വനമിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ആ അർത്ഥത്തിലാണ് ഇവിടെ ഈ ആയത്തിൽ ഉപയോഗിച്ചത്. അല്ലാതെ അവർ വധനെയും ആരാധിച്ചിരുന്നു എന്ന അർത്ഥത്തിലല്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന ഹദീസിൽ നമുക്ക് കാണാം. സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. അല്ലാഹുമ്മ അല്ലാഹുവേ, ലാ തജ്അൽ, നീ ആക്കരുതേ, ഖബ്രി എന്റെ ഖബ്റിനെ, ലാ തജ്അൽ ഖബ്രി എന്റെ ഖബ്റിനെ നീ ആക്കരുത്, വസനൻ യുഅബദ് ആരാധിക്കപ്പെടുന്ന ഒരു വസനാക്കി മാറ്റരുത്. അപ്പെന്താ, നബി മരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയാണ്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വസനാക്കരുത്. അപ്പോൾ എന്താണ്, നബിന്റെ രൂപമുണ്ടാക്കി ആരാധിക്കുന്നതിനല്ല. പിന്നെതാണ്, നബിന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് ആരാധിക്കുന്നതിനെ അങ്ങനെ ഒരു വസനാക്കി എന്റെ ഖബറിനെ നീ മാറ്റരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇവിടെ ഈ ഖബറ് ആരാധിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് എന്ത് പറഞ്ഞത്, വസൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വസനം എന്താണ്, സ്വനം എന്താണ്, ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട് എന്നത് ആ കൂട്ടത്തിൽ മനസ്സിലാക്കുക. പിന്നെ അടുത്ത മൂന്നാമത്തത് ഒരു ഹദീസാണ്. വബിൽ ഹദീസി അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ ഫസുഇല അൻഹു ഫഖാല അർരിയാഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഭയപ്പെടുന്നതിൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന കാര്യം, അഹ്വഫ്, ഏറ്റവും പേടിക്കുന്ന കാര്യം, മാ അഹാഫു, ഞാൻ പേടിക്കുന്നതിൽ വെച്ച് ഏറ്റവും പേടിക്കുന്ന കാര്യം, അലൈക്കും, ആരെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നതിൽ വെച്ച് ഞാൻ ഭയപ്പെടുന്ന ഏറ്റവും വലിയ ഏറ്റവും പേടിക്കുന്ന കാര്യം, അശ്ശിർക്കുൽ അസ്ഗർ, അതെന്താ, ചെറിയ ശിർക്കാകുന്നു. ഫസുഇല അൻഹു, സഅല ചോദിച്ചു, സുഇല ചോദിക്കപ്പെട്ടു, ഫസുഇല അപ്പോൾ ചോദിക്കപ്പെട്ടു, അൻഹു അതിനെ സംബന്ധിച്ച്, ഇതിനെ സംബന്ധിച്ച് അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക് എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ഫസുഇല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു, അൻഹു അതിനെ സംബന്ധിച്ച്, ആ ശിർക്കുൽ അസ്ഗറിനെ കുറിച്ച്. ഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർരിയാഉ അതെന്താണ്, റിയാഅൻ ആളുകളെ കാണിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പൊ നേരത്തെ നമ്മൾ വിശദീകരിച്ചു, ഷിർക്ക് അക്ബറാണെങ്കിലും അസ്ഗറാണെങ്കിലും ഖഫിയാണെങ്കിലും എല്ലാറ്റിനെയും എന്ത് ചെയ്യണം, ഒരു വിശ്വാസി ഭയപ്പെടണം. അതേതായിരുന്നാലും പൊറുക്കപ്പെടുകയില്ല എന്നതാണ് നേരത്തെ ഷെയ്ഖിന്റെ സംസാരത്തിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ എന്താ, എന്റെ സമുദായത്തിന്റെ മേൽ, നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്ന കാര്യം ഷിർക്കുൽ അസ്ഗറാകുന്നു. അപ്പൊ എന്താ, ഷിർക്കുൽ അസ്ഗർ എന്നാലും വലിയ ഷിർക്കല്ലല്ലോ, ചെറുതാണ്. പേരെന്നെന്താ, ആ ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്കുന്ന, എന്നാ പിന്നെ അത് കുറച്ചൊക്കെ ഉണ്ടായിക്കൂടെ, എന്താണ് എന്താ കുഴപ്പം എന്നല്ല. പിന്നെന്താണ്, അതാണ് നിങ്ങളെ കുറിച്ച് ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത്. എന്നാ ചില ഹദീസിൽ പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, പിൽക്കാലത്ത് മുസ്ലിങ്ങളിൽ തന്നെ, അറബികളിൽ എന്തുണ്ടാകും, ജാഹിലിയത്തിൽ ആരാധിക്കപ്പെട്ട വിഗ്രഹങ്ങളെ പൂജിക്കുന്ന അവസ്ഥയിലേക്ക് അറബികളിൽപ്പെട്ട ചില ഗോത്രങ്ങൾ തിരിച്ചുപോകും. അങ്ങനെ തിരിച്ചുപോകാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഷിർക്കുൽ അസ്ഗർ അല്ല, ഷിർക്കുൽ അക്ബറിനെ ചെയ്യും ഒരു കൂട്ടം ആളുകൾ എന്ന് വേറെ ഹദീസ് കാണാം. അപ്പൊ ഇവിടെ അലൈക്കും എന്ന് പറഞ്ഞാൽ, അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, നിങ്ങൾക്കുമേൽ എന്ന് പറഞ്ഞാൽ തൗഹീദുള്ള ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലാതെ നബിന്റെ ഉമ്മത്തിൽ, ഈ സമുദായത്തിൽ ഇനി ഷിർക്കുൽ അക്ബർ ഉണ്ടാവുകയില്ല എന്ന അർത്ഥത്തിലല്ല പറഞ്ഞേ. അഹ്വഫു മാ അഹാഫു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, അവിടെ അലൈക്കും എന്ന് പറഞ്ഞാൽ തൗഹീദുള്ള ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം പേടിക്കുന്നത്. തൗഹീദുള്ള ആളുകളിൽ ഇനി വരാൻ പോകുന്നത് എന്താ, അല്ലെങ്കിൽ എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്, ഷിർക്കുൽ അസ്ഗർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഷിർക്കുൽ അസ്ഗർ ഉണ്ടായാലും എന്ത് ചെയ്യും, അവന്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും. അപ്പൊ അങ്ങനെ ആ പിശാജ് അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ തൗഹീദുണ്ട്, അതുകൊണ്ട് ആരും രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടതില്ല. തൗഹീദ് ഉള്ളവരിൽ എന്ത് വരാം, ഷിർക്കുൽ അസ്ഗർ വരാം. അതാണ് ഞാൻ ഏറ്റവും അധികം പേടിക്കുന്നത്. അപ്പൊ എന്താണ് ഷിർക്കുൽ അസ്ഗർ എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അർരിയാഉ, അത് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാകുന്നു. റുഇയത്ത് എന്ന വാക്കിൽ നിന്നാണ് എന്തുണ്ടായത്, റുഇയ എന്ന പദമുണ്ടായത്. റുഇയ എന്ന റുഇയ കാണുക, കാഴ്ച എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് റിയാ എന്ന വാക്കുണ്ടായത്. അപ്പൊ എന്താ, വേറൊരാൾ കാണാൻ, മറ്റൊരാൾ കേൾക്കാൻ, മറ്റൊരാൾ അറിയാൻ, അങ്ങനെ പ്രസിദ്ധി ഉണ്ടാകാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനം, അതാണ് റിയ. ഇനി റിയ തന്നെ രണ്ട് തരമുണ്ട്, അല്ലെങ്കിൽ മുസ്ലിമിന്റെ റിയാവും കപടവിശ്വാസിയുടെ റിയാവും, അങ്ങനെ രണ്ടായി വേർതിരിച്ചത് കാണാം. മുസ്ലിമിന്റെ റിയാഇനേക്കാൾ അപകടം, അല്ലെങ്കിൽ തൗഹീദുള്ളവന്റെ റിയാഇനേക്കാൾ അപകടമാണ് എന്ത്, തൗഹീദില്ലാത്ത കപടവിശ്വാസിയുടെ റിയാ. കാരണം എന്താ, ഓന ആദ്യം തന്നെ എന്തില്ല, വിശ്വാസമല്ല, വിശ്വാസം അവന്റെ മനസ്സിലില്ല. പിന്നെ അവൻ മുസ്ലിംകൾ ചെയ്യുന്നത് പോലെ ചെയ്യുന്നു, മുസ്ലിംകൾ പറയുന്നത് പോലെ പറയുന്നു. അപ്പോ അവന്റെ അടിസ്ഥാനം തന്നെ പോയി. അപ്പോ അവന്റെ നിഫാഖ് എന്താണ്, അവന്റെ റിയാ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാപട്യമാണ്. അതുകൊണ്ടാണ് കപടവിശ്വാസി നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്ന് ഖുർആൻ തന്നെ ഉണർത്തിയിട്ടുള്ളത്. സൂറത്തുൻ നിസായിലെ 142-ാമത്തെ ആയത്ത് കാണാം, യുറാഊനന്നാസ്, കപടവിശ്വാസികൾ ആരാണ്, യുറാഊന, അവർ കാണിക്കുന്നു, കാണിക്കുന്നു, അന്നാസ ജനങ്ങളെ, എന്നാണ് ജനങ്ങളെ കാണിക്കാനാണ് അവർ പ്രവർത്തിക്കുന്നത്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, വളരെ കുറച്ചല്ലാതെ അള്ളാഹുവിനെ അവർ ഓർക്കാറില്ല. അപ്പൊ അള്ളാഹുവിനെ ഓർക്കാനല്ല, പിന്നെന്താണ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കപടവിശ്വാസികൾ എന്ന് കപടവിശ്വാസികളെ കുറിച്ച് ഖുർആൻ സൂറത്തുൻ നിസായിലെ 142-ാമത്തെ ആയത്തിൽ പറഞ്ഞു. അപ്പത് മതത്തിന്റെ അസലിൽ അടിസ്ഥാനത്തിലാണ് ആർക്ക് ചെയ്യാറുള്ളത്, ഇല്ലാത്ത മതത്തെ ഉണ്ടാക്കി കാണിക്കുക. അപ്പൊ യഥാർത്ഥവർക്ക് മതമല്ല, ഇല്ലാത്തതിനെ, ഇല്ലാത്ത മതത്തെ, മുസ്ലിം അല്ലാത്തവർത്തൻ മുസ്ലിമാണെന്ന് കാണിക്കുന്നു. അപ്പൊ അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാവും ഇല്ല. അതാണ് കപടവിശ്വാസിയുടെ നിഫാഖ് എന്ന് പറയുന്നത്. എന്നാൽ മതമുള്ള, തൗഹീദുള്ള, ഏകദൈവ വിശ്വാസമുള്ള ഒരുത്തനിൽ ഉണ്ടാകുന്ന റിയാ എന്ന് പറയുന്നത് അത് ആദ്യത്തേതിനെ പോലെ അപകടമല്ല. കാരണം എന്താ, മറ്റവൻ ദീൻ തന്നെ അല്ല, ഇല്ലാത്തതിനാണ് കാണിക്കുന്നത്. ഇപ്പൊ എന്റെ ദീൻ ഉണ്ട്, തൗഹീദുണ്ട്, അവൻ ഇബാദത്ത് ചെയ്യുന്നു. എന്നാൽ അതോടൊപ്പം അവനിൽ കടന്നു വരുന്ന റിയാ അതെന്താണ്, ഉള്ളതിനെ അവനെന്ത് ചെയ്യുന്നു, ഒന്നുകൂടി നന്നാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു. അപ്പോ നമസ്കരിക്കുന്നു, അപ്പൊ നമസ്കാരം വേറൊരാള് കാണാൻ വേണ്ടി നമസ്കരിക്കുക, അല്ലെങ്കിൽ ഒരാൾ നോക്കുന്നു എന്ന് തോന്നുമ്പോൾ നമസ്കാരത്തെ അയാൾ ഒന്നുകൂടി നന്നാക്കുക, അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തെ മറ്റൊരാൾ കേൾക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ നല്ല ശബ്ദത്തോടുകൂടി, നല്ല ഈണത്തിൽ, അല്ലെങ്കിൽ നല്ല തജ്വീദോടുകൂടി, നല്ല തർത്തിയിലായി ഖുർആൻ പാരായണം ചെയ്യുക. അതെന്തിനാ, അവനെക്കുറിച്ച് ആളുകൾ നല്ല ഒത്തുകാരനാണ് എന്ന് വിചാരിക്കാൻ, അല്ലെങ്കിൽ അത് മുഖേന അവൻ പ്രശംസിക്കപ്പെടാൻ. അപ്പൊ ഇങ്ങനെയുള്ള റിയാ കപടവിശ്വാസിയുടെ റിയാവിനേക്കാൾ എന്താണ്, അപകടം കുറഞ്ഞതാണ്. അല്ലേ, അൽഹംദുലില്ലാ, സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത്തു വഅദല്ലമാ അമ്മാ ബഅദ്. റിയാ കപടവിശ്വാസിയുടെ റിയാവും അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സംഭവിക്കുന്ന റിയാ ആണ്. അതുകൊണ്ടാണ് കപടവിശ്വാസി നരകത്തിലാണെന്ന് ഖുർആൻ പറഞ്ഞത്. എന്നാൽ തൗഹീദുള്ള ആളുകളിൽ സംഭവിക്കുന്ന റിയാ, അവന് മതമുണ്ട്, അസലുണ്ട്, എന്നാൽ അതോടൊപ്പം അവന്റെ പ്രവർത്തനങ്ങളിൽ റിയാ മറ്റുള്ള ആളുകളെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി, ആളുകളെ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങളെ അവൻ നന്നാക്കി തീർക്കുന്നു. അങ്ങനെ സംഭവിക്കുന്ന റിയാ, ഈ റിയാഇനെ തന്നെ രണ്ട് തരമായി പണ്ഡിതന്മാർ വിഭജിച്ചിട്ടുണ്ട്. ഇതിനെ തൗഹീദുള്ള ആളുകളിൽ സംഭവിക്കുന്ന റിയാഇനെ തന്നെ രണ്ട് തരത്തിൽ, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ അത് സംഭവിക്കാം. ഒന്ന്, അവന്റെ നെയ്യത്തിൽ തന്നെ റിയാ വരിക. അങ്ങനെ വന്നാൽ ആ പ്രവർത്തനം മുഴുവൻ നിഷ്ഫലമാണ്, അതിന് യാതൊരു പ്രതിഫലവും കിട്ടൂല. നെയ്യത്തിൽ തന്നെ എന്ത് വരുന്നു, ഇത് ഇയാൾ വരുന്നു. ഉദാഹരണത്തിന് ഒരുത്തൻ സുന്നത്ത് നമസ്കരിക്കാൻ യാതൊരു താല്പര്യമാക്കില്ല, അങ്ങനത്തെ നിയ്യത്തല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാള് വേറൊരാള് വരുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട് നോക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോ അവൻ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഈ നിയ്യത്ത് എവിടെ നിന്നുണ്ടായതാ? സുന്നത്ത് നിസ്കരിക്കാനുള്ള അവന്റെ നിയ്യത്ത് ശരിയായ ഇഖ്ലാസോടെ ഉണ്ടായതല്ല, മറ്റവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ നിയ്യത്തിൽ തന്നെ എന്തു വന്നു? റിയാ വന്നു. അങ്ങനെ അവൻ സുന്നത്ത് നിസ്കരിച്ചു. എന്നാൽ അവന്റെ ആ നിസ്കാരത്തിന് യാതൊരു കൂലിയും കിട്ടൂല. കാരണം എന്താ? നിയ്യത്തോടുകൂടി നിയ്യത്ത് തന്നെ റിയാ വന്നു. അപ്പൊ അങ്ങനെ സംഭവിക്കും. അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, അതുപോലെ ഇനി ഏതൊരു പ്രവൃത്തിയും നടത്തിയാലും അത് പൂർണ്ണമായി നിഷ്ഫലമായി പോകും. രണ്ടാമത്തേത്, നിയ്യത്തിൽ റിയാ ഇല്ല. ഇപ്പോ രണ്ടരക്കാലത്തെ സുന്നത്ത് നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുന്നത് വേറെ കാണാനല്ല അവൻ തുടങ്ങിയത്. തുടക്കത്തിൽ റിയാവില്ല, നല്ലൽക്ക് കൈയെട്ടി നിസ്കാരമൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരാളവിടെ നോക്കിണ്ടെന്ന് തോന്നി. അപ്പോൾ എന്ത് ചെയ്തു? ഒന്നുകൂടി സാവകാശത്തിലാക്കി, ശുചിതൊക്കെ ഒന്ന് ക്ലിയറാക്കി, കാലൊക്കെ ഒന്ന് മര്യാദക്ക് വെച്ച്, ഇനി പിന്നെ അങ്ങനെ എന്തെങ്കിലും നന്നാക്കാൻ, ഇനി ഉറക്കെ ഓതി നിസ്കരിക്കുന്ന മറ്റെന്തെങ്കിലും നിസ്കാരമാണെങ്കിൽ ഫർലന്നാട്ടെ ഒന്ന് നിസ്കരിക്കുന്നു. നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. പക്ഷെ വേറൊരാൾ കാണുന്നുണ്ട് തോന്നിയപ്പോൾ എന്ത് ചെയ്തു? ഓത്തക്കൊന്ന് നല്ല തജീദാക്കി മാറ്റി, ഒന്ന് സാവകാശത്തിലാക്കി. അപ്പൊ അവിടെ റിയാവ് വരുന്നത് നിയ്യത്തിലാണോ? അല്ല, തുടക്കത്തിൽ ഈ കർമ്മം അവൻ ചെയ്യാനുള്ള നിയ്യത്തിൽ റിയാവില്ല. അതിനുശേഷം ഇബാദത്തിലേക്ക് കടന്നതിന് ശേഷം ഇടക്ക് എന്ത് കയറി വരുന്നു? റിയാവ് കയറി വരുന്നു. അങ്ങനെയാണെങ്കിൽ ഓന്റെ അമല് അള്ളാഹ് സ്വീകരിക്കും. പക്ഷെ എന്തിലാണോ അവൻ റിയാവ് കാണിച്ചത് അതിനെന്ത് കിട്ടൂല? കൂലി കിട്ടൂല, അതവന് നഷ്ടപ്പെടും. ഇങ്ങനെ രണ്ട് തരത്തിൽ റിയാവ് ഉണ്ടാകാം എന്ന് പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിലും ഏറ്റവും അപകടകരമാണ് നിയ്യത്ത് തന്നെ റിയാവ് വരലാണ്. ആളുകളെ കാണിക്കാനെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് സംഗതി ഒരാൾ ചെയ്യുന്നതെങ്കിൽ, നിസ്കാരമാകട്ടെ മറ്റേത് കാര്യമാകട്ടെ, അതിന് യാതൊരു പ്രതിഫലവും അവന് കിട്ടുകയില്ല. അത് അങ്ങനെ തന്നെ ബാധ്യതയായി പോകും. അപ്പൊ രണ്ടായിരുന്നാലും എന്ത് ചെയ്യണം? സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് സല്ലല്ലാഹി അലൈഹി വസല്ലമ, ഞാൻ നിങ്ങൾക്ക് മേൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് റിയാ ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇനി തൗഹീദിന്റെ ആളുകളിൽ സംഭവിക്കുന്ന ഈ പറഞ്ഞ റിയാ, അത് ചിലപ്പോ ഈ സൂചിപ്പിച്ചതുപോലെ നിയ്യത്തിൽ വരാം, വാക്കിൽ റിയാ ഉണ്ടാകാം, പ്രവർത്തനത്തിലും എന്ത് ചെയ്യാം? റിയാ സംഭവിക്കാം. അപ്പത് ഏത് രീതിയിലാണെങ്കിലും സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ ഇത്തരമൊരു റിയായെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? അതിന്റെ ആ റിയാവ് കൊണ്ടുണ്ടായിത്തീരുന്ന സ്വാധീനം അത് ഗുരുതരമാണ് എന്നതുകൊണ്ടാണ്. കാരണം നേരത്തെ പറഞ്ഞു, ശിർക്കിനെ പേടിക്കണം, ശിർക്ക് പൊറുക്കുകയില്ല. ആ പൊറുക്കുകയില്ല എന്ന് പറഞ്ഞാൽ വലുതും പെടും ചെറുതും പെടും. ആ ചെറുതിൽ പെട്ടതാണ് എന്ത്, അല്ലെങ്കിൽ ചെറിയ ശിർക്ക് എന്ന് പറയുന്നതാണ് എന്ത്, റിയാവ്. അപ്പൊ അത് പൊറുക്കപ്പെടുകയില്ല, ലായു ഉഫർ, പൊറുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞതിൽ ഈ ശിർക്ക് റിയാ എന്ന ശിർക്ക് ലസ്ഗർ വരുന്നു എന്നതുകൊണ്ട് നമ്മൾ അതിനെ ഗൌരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. രണ്ടാമത്തേത്, മറ്റെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ആളുകളിൽ പോലും പലപ്പോഴും പലരിലും കടന്നു വരാൻ സാധ്യതയുള്ള ആളുകൾ അശ്രദ്ധരായിത്തീരുന്ന ഒരു വിഷയമാണ് എന്ത്, റിയാ. അറിയാതെ ഏത് ഇഖ്ലാസുള്ളവന്റെ വാക്കിലും പ്രവർത്തനത്തിലും ഒക്കെ എന്ത് കടന്നു വരാം, റിയാ കടന്നു വരാം. അപ്പൊ അത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നതുകൊണ്ടുമാണ് അതിനെക്കുറിച്ച് ഉണർത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ ഗൗരവത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമത്തേത്, പിശാജ് പലപ്പോഴും നല്ല തൗഹീദും അതുപോലെ തന്നെ ഇബാദത്തുമൊക്കെ ഉള്ള ആളുകളെ അവനെ ചതിയിൽപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കെണി അതെന്താ റിയാണ്. വേറെ ചുരുക്കം ചെയ്യുന്നുണ്ടാവില്ല, നല്ല നല്ല അമലൊക്കെ ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ ഒരുത്തരെ പിന്നെ അപകടത്തിൽപ്പെടുത്താൻ പിശാജ് കാണുന്ന വഴി എന്താ, അവനിൽ റിയ ഉണ്ടാക്കുക എന്നതാണ്. അപ്പൊ ആ പിശാജിന്റെ കെണിയിൽ ആളുകൾ വിട്ടുപോകാം. അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മളതിനെക്കുറിച്ച് ഗൗരവത്തോടെ കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത് തൗഹീദുള്ള ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതാണ് എന്ന അർത്ഥത്തിൽ നമ്മളൊക്കെ അത് മനസ്സിലാക്കുകയും ചെയ്യണം. ഞാനതിലൊന്നും പെടൂല, അല്ലെങ്കിൽ അതിലൊന്നും അങ്ങനെ ഒരു അപകടത്തിൽ ഞാൻ പെടുന്നവനല്ല, ഞാനതിലൊന്നും പേടിക്കേണ്ടതില്ല എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകാൻ പാടില്ല. നാലാമത്തേത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസാണ്. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മം മാത വഹുവ യദഉ മിൻ ദൂനില്ലാഹി റിദ്ദൻ ദഖല അന്നാറ മൻ മാത മരിച്ച ഒരുത്തൻ, ആരാണോ മരിക്കുന്നത് അവൻ എങ്ങനെ, വഹുവ യദഉ അവൻ ദുആ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മിൻ ദൂനില്ലാ അല്ലാഹുവിനോടൊപ്പം അല്ലെങ്കിൽ അല്ലാഹുവിന് പുറമെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് മരണപ്പെട്ടാൽ, ആരോട് ദുആ ചെയ്തുകൊണ്ട്, നിദ്ദൻ നിദ്ദനാൽ നേട്ടം വന്നു വരാൻ തുല്യൻ സമൻ അന്താദ് മിൻ ദൂനില്ലാഹി നിദ്ദൻ അല്ലാഹുവിനോടൊപ്പം അല്ലെങ്കിൽ അല്ലാഹുവിന് പുറമെ ഒരു തുല്യനോട് ദുആ ചെയ്തുകൊണ്ട് മരണപ്പെടുന്ന ഒരുത്തൻ ദഹല നാറ അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പ്രവേശിച്ചതു തന്നെ. ഇത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ഹദീസ്. ഇവിടെ പോയി ബാബുമായി ബന്ധപ്പെട്ട് എന്താണ് ശിർക്കിനെ പേടിക്കുക എന്നതാണ്. ആ പേടിയെ സൂചിപ്പിക്കാനാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ശിർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ അല്ലാഹു അല്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും ഗൌരവപ്പെട്ട അല്ലാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുക എന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ ഉണർത്തുന്നത് എന്താ പറഞ്ഞത്, വഹുവ യദഉ അവൻ മരണപ്പെടുന്നു, മരണപ്പെടുന്നത് എന്തോടുകൂടിയാണ്, വഹുവ യദഉ അവൻ ദുആ ചെയ്യുന്നവനായിരിക്കെ, ദുആ ചെയ്തുകൊണ്ട് ആരോട്, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തുകൊണ്ട്, അപ്പൊ ശിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെടുക. അപ്പൊ അവിടെ യദഉ എന്ന് പറയാൻ കാരണം എന്താ, ഇബാദത്തിന്റെ മർമ്മം അദ്വാ ഹുവൽ ഇബാദ പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന. അപ്പൊ ഇബാദ ദുആ വന്നാൽ അത് ഇബാദത്തായി മാറി. അപ്പൊ ആ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്ന ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ചെയ്യുന്നതോടുകൂടി അവൻ ശിർക്കോടുകൂടിയാണ് മരിച്ചു പോകുന്നത്. അങ്ങനെ മരിച്ചാൽ അവന് ഒരിക്കലും സ്വർഗമുണ്ടാവുകയില്ല, നരകമാണ്. അപ്പെന്താ അത്, ഏറ്റവും അധികം ഒരു മനുഷ്യൻ ഭയപ്പെടേണ്ടെന്ന വിഷയമാണ് ശിർക്കോടുകൂടി മരിച്ചു പോവുക, അത്തരമൊരു സാഹചര്യത്തിൽ ഒരാൾ അകപ്പെടുക. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വഹുവ യദഉ എന്ന് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത്. അങ്ങനെ മരണപ്പെട്ടാൽ നരകം അനിവാര്യമായി. അവിടെ ദഹലൻ നാറ ദഹലാന്ന് ശരിക്കെന്താ, മാളിയായ ഫീലൻ പ്രവേശിച്ചു എന്നാണ്, നരകത്തിൽ പ്രവേശിച്ചു. അപ്പൊ ഇതിനായി ഭൂതകാലക്രിയ ഉപയോഗിച്ച് വരേണ്ടത്, ഇങ്ങനെ ഖുർആനിലെ ഹദീസിലൊക്കെ ഉപയോഗിച്ച് കാണാം, അവൻ തീർച്ചയായും നരകത്തിലെത്തും എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് എത്തിക്കഴിഞ്ഞു എന്ന പദപ്രയോഗം നടത്തിയിട്ടുള്ളത്. അതായത് അല്ലാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്ന അല്ലെങ്കിൽ അല്ലാഹു നിഷേധിക്കുന്ന കാഫിറുകളുടെ സ്ഥിതി എന്താണോ ആ കാഫിറുകളുടെ സ്ഥിതി പോലെ എക്കാലവും അവൻ നരകത്തിലായിരിക്കും, നരകത്തിൽ നിന്ന് ഒരിക്കലും അവൻ രക്ഷപ്പെടുകയില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ദഹലന്നാർ, അവൻ നരകത്തിൽ എത്തിക്കഴിഞ്ഞു, പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് സൂചിപ്പിച്ചത്. കാരണം വലിയ ശുക്കാണ് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാന്നുള്ളത്, അതൊരിക്കലും അള്ളാഹു ഒപ്പുകയില്ല. ഇനി ആ ശുക്ക് ചെയ്യുന്ന ആള് എത്ര വലിയ സ്വാലിഹായിരുന്നാലും, നല്ല ആളായിരുന്നെങ്കിലും, നല്ല ആളാണ് പക്ഷെ അയാൾ എന്ത് സംഭവിച്ചു, പിന്നെ ശിർക്ക് സംഭവിച്ചു. അപ്പോൾ അയാൾ ഭയങ്കര മഹാനായിരുന്നു, ഇത്ര ഹജ്ജ് ചെയ്താണ്, അത്ര നോമ്പോറ്റ ആളാണ്, ഇത്ര സദഖീനാളാണ്, ഇത്ര സക്കാതുറുക്കനാളാണ് എന്നൊന്നും പണ്ട് കാര്യമില്ല. നല്ല സാലിഹായ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടാം, പക്ഷേ അയാളിൽ മരണപ്പെടുന്നത് എന്താണ്, വഹുവ യദഉ മാത്ത വഹുവ യദഉ, അള്ളാഹു അല്ലാത്തവരും ദുആ ചെയ്തുകൊണ്ടാണെങ്കിൽ എത്ര മഹാനാണെങ്കിലും അവൻ നരകത്തിലായിരിക്കും. അതും ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്താ
ഇത് നമ്മൾ കേൾക്കുന്നു. വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക് ലഇൻ അശ്റക്ത ലയഹ്ബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള പ്രവാചകന്മാർ, ഏതൊക്കെ പ്രവാചകന്മാർ അള്ളാഹു അയച്ചിട്ടുണ്ടോ അവർക്കൊക്കെ. ഇവിടെ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ നബിയോട് മാത്രമുള്ള കൽപ്പനയാണ് അല്ലെങ്കിൽ സന്ദേശമാണ് എന്ന് തോന്നും. അല്ല, എന്താണ് വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക്, മുഹമ്മദ് നിനക്കും നിനക്ക് മുമ്പുള്ള ആളുകളിലേക്കും വഹി നൽകപ്പെട്ട കാര്യം, നൽകപ്പെട്ട സന്ദേശം അതെന്താ? ലഇൻ അശ്റക്ത, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ, ലയഹ്ബത്തന്ന അമലുക, നിന്റെയും അമല് എന്തായി പോകും? നിഷ്ഫലമായി പോകും. വല തക്കൂനന്ന മിനൽ ഹാസിരീൻ, നഷ്ടകാരികളിൽ നീ പെട്ടുപോവുകയും ചെയ്യും, പെട്ടവനായിത്തീരും, അങ്ങനെ തന്നെ സംഭവിക്കും എന്ന്. അപ്പൊ ഒന്ന് അമല് വാത്തിലായി പോകും, അമല് വാത്തിലായാൽ ഒരിടത്തി ഹാസിറായി, നഷ്ടകാരിയായി, ദുനിയാവ് മാത്രം നഷ്ടപ്പെട്ടവനായി. അപ്പൊ അത് നബിക്ക് മാത്രമല്ല, മിൻ കബലിക് ലല്ലദീന മിൻ കബലിക്, മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്കും എന്താണ് ഇതേ സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. എന്തിനാ അപ്പോ ഈ ആയത് കൊടുത്തത്? നിങ്ങളെ ബുക്കിലല്ല വായിക്കുന്നത്, ഇവിടെ ശർഹ് കൊടുത്തതാണ്. എന്താ? ശിർക്കോടുകൂടി മരണപ്പെട്ടു പോകുന്നവൻ അതിന്റെ മുമ്പ് എത്ര വലിയ സ്വാലിഹാണെങ്കിലും അവൻ ചെയ്ത ഈ അമൽസാലിഹ് കൊണ്ടൊന്നും ഒരു രക്ഷയും ഉണ്ടാവുകയില്ല. മരിക്കുമ്പോൾ അവൻ എന്താണ്? മിൻ ദൂനില്ലാഹി നിദ്ദൻ, മരിക്കുമ്പോൾ അവൻ അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ടാണ് മരിച്ചത് എങ്കിൽ അതിന്റെ മുമ്പ് എത്ര വലിയ സാലിഹാണെങ്കിലും എവിടേക്കും? നരകത്തിലേക്ക്. കാരണം അവിടെ ഈ ആയത്ത വരേണ്ടത് ഇത് മുഹമ്മദ് നബി ആകട്ടെ മറ്റ് പ്രവാചകന്മാരാകട്ടെ ഓലക്കാരാ നബിമാരാണ്. നബിമാർ മനുഷ്യരിൽ ശ്രേഷ്ഠന്മാരാണ്. നബിമാരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനാണ് അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും ശിർക്ക് ചെയ്താണ് മരിക്കുന്നതെങ്കിൽ എവിടെയാണ്? നരകത്തിലാണ്. അപ്പൊ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ പറയണോ? ഇല്ല. അതുകൊണ്ടാണ് എല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് ബോധവാന്മാകണം. ഇവിടെ നബി ശിർക്ക് ചെയ്താൽ നബിയും നരകത്തിലാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇത് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ വിചിന്തനം വാരികയിൽ വളരെ മുമ്പ് അതിൽ സാധാരണ ചോദ്യത്തിനൊക്കെ എഴുതാറുള്ള ഒരാൾ ഒരു ചോദ്യത്തിന് മറുപടി, കാദിയാനികളുടെ ഒരു വാദവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി കൊടുത്തപ്പോൾ ഈ ആയത്ത് വിശദീകരിച്ചത് ഇതൊരു പ്രയോഗം മാത്രമാണ്. ഇതൊരു പ്രയോഗമാണ്. എന്ത് പ്രയോഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യുകയില്ല എന്ന് പറയാൻ വേണ്ടി, ഒരിക്കലും പ്രവാചകൻ ശിർക്ക് ചെയ്യുകയില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെയാണോ? നബി ശിർക്ക് ചെയ്യില്ല എന്ന് ബോധ്യപ്പെടുത്താനാ? അല്ല, പിന്നെന്താണ്? നബി തന്നെ ശിർക്ക് ചെയ്താലും എന്തായി പോകും? അമല് പൊളിയും എന്ന് പഠിപ്പിക്കാനാണ്. അല്ലാതെ നബി ശിർക്ക് ചെയ്യില്ല എന്ന് പറയാനല്ല. നബി ചെയ്താൽ പോലും അതിന്റെ അനന്തരഫലം എന്തായിരിക്കും? നരകത്തിലായിരിക്കും എന്ന് ബോധ്യപ്പെടുത്താനാ. അപ്പൊ ഇത് പ്രയോഗമല്ല, ശിർക്ക് സംഭവിച്ചാൽ നബിക്കും ഈ അനുഭവം ഉണ്ടാകും എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. പിന്നെ അവിടെ വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ, അവിടെ മിൻ ദൂനില്ല, ദൂനതനാൽ കൂടാതെ എന്നും അർത്ഥമുണ്ട്, താഴെ എന്നും അർത്ഥമുണ്ട്. ഇവിടെ രണ്ട് വിശദീകരണം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. മിൻ ദൂനില്ല എന്ന് പറഞ്ഞാൽ മഅല്ലാഹ് എന്നൊരർത്ഥം. വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വായിക്കുക? വഹുവ യദ്ഉ മഅല്ലാഹി നിദ്ദൻ, അള്ളാഹുവിനോടൊപ്പം എന്ത് ചെയ്യാം? മറ്റ് സമന്മാരെ പങ്കുചേർക്കുന്നു. അപ്പൊ അവൻ അള്ളാഹുവിനോടും ദുആ ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവരോടും ദുആ ചെയ്യുന്നു. അങ്ങനത്തെ ആൾക്കാരും കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ചുരുക്കി ആൾക്കാർ കൊടുത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലാത്തവരോടും ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ അവിടെ ദൂന എന്ന വാക്കിനർത്ഥം ഗൈർ എന്നൊരു വാക്ക്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അവിടെ ഗൈർ എന്ന അല്ലാത്ത, കൂടാതെ. അപ്പൊ എന്താവും? വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ എന്ന് പറഞ്ഞാൽ വഹുവ യദ്ഉ ഗൈറല്ലാഹി നിദ്ദൻ, അല്ലാഹുവിനോടല്ലാതെ എന്ത് ചെയ്യുന്നു? നിദ്ദൻ, സമന്മാരായ ആളുകളോട് ദുആ ചെയ്യുന്നു. എന്താ രണ്ടു തമ്മിൽ വ്യത്യാസം? ആദ്യം പറഞ്ഞതിൽ മഅല്ലാഹി നിദ്ദൻ, അള്ളാഹുവിനോടും ദുആ ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവരോടും ദുആ ചെയ്യുന്നു. ഇവിടെ ഗൈറല്ലാഹി നിദ്ദൻ, അവിടെ ദൂലക്ക് ഗൈർ എന്നർത്ഥം പറഞ്ഞാൽ ഗൈറല്ലാഹി നിദ്ദൻ, അല്ലാഹു അല്ലാത്ത നിദ്ദൻ സമന്മാരോട് ദുആ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നില്ല. അല്ലാഹിനോട് ദുആ ചെയ്യുന്നു നോക്കാറാണ്, അല്ലാഹു അല്ലാത്ത ആളുകളോടാണ്. അപ്പൊ രണ്ട് അർത്ഥവും അവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മഅല്ലാ എന്നർത്ഥം, രണ്ടാമത്തത് ഗൈർ എന്നർത്ഥം. രണ്ടർത്ഥം പറഞ്ഞാലും ശരിയാണ്, രണ്ടും സമൂഹത്തിൽ സംഭവിക്കുന്നതാണ്. ഒരുത്തൻ അള്ളാഹിനോടും അള്ളാഹുവിനോടും ദുആ ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവരോടും ദുആ ചെയ്യുന്നു, അവൻ രക്ഷപ്പെടുവോ? ഇല്ല, അവൻ നരകത്തിലാണ്. ഇനി അള്ളാഹുക്ക് പുറമെ അള്ളാഹുവിനോട് ദുആ ചെയ്യാതെ അള്ളാഹു അല്ലാത്ത ആളുകളോട് തന്നെ അവൻ ദുആ ചെയ്തു എന്ന് വിചാരിക്കാം, ഓനും തന്നെ നരകത്തിൽ തന്നെയാണ്, ദഹല നാർ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്നു. അപ്പൊ ആ രണ്ട് അർത്ഥവും മനസ്സിലാക്കാം. അഞ്ചാമത്തേത്, ഇമാം ബുഖാരി അതുപോലെ തന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, അൻ ജാബിരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ലഖിയ അല്ലാഹ ലാ യുശ്രിക്കു ബിഹി ശൈഅൻ ദഖല അൽ ജന്ന വമൻ ലഖിയഹു യുശ്രിക്കു ബിഹി ശൈഅൻ ദഖല അൻ നാർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഖിയ അല്ലാഹ, മൻ ആരെങ്കിലും, ലഖിയ ലഖിയ യൽഖാ എന്നാ കണ്ടുമുട്ടുക, അഭിമുഖീകരിക്കുക, അതൊക്കെ ലിഖാ അഭിമുഖം, ഇന്റർവ്യൂ. മൻ ലഖിയ അല്ലാഹ, അല്ലാഹുവിനെ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ എങ്ങനെ, ഏതവസ്ഥയിൽ, ലാ യുശ്രിക്കു, അവൻ പങ്കു ചേർക്കുന്നില്ല, ബിഹി അവനിൽ അല്ലാഹുവിൽ, ശൈഅൻ യാതൊന്നിനെയും. ഇനി ഒരുമിച്ച് പറഞ്ഞാൽ, മൻ ലഖിയ അല്ലാഹ ലാ യുശ്രിക്കു ബിഹി ശൈഅൻ, അല്ലാഹുവിൽ ശൈഅൻ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ. അപ്പൊ ഒരുത്തൻ അള്ളാഹിനെ കണ്ടുമുട്ടുന്നു, ആ കണ്ടുമുട്ടുന്നത് ഏത് അവസ്ഥയിലാണ്? ലാ യുശ്രിക്കു ബിഹി ശൈഅൻ, അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാത്തവനായി, അല്ലെങ്കിൽ പങ്കു ചേർക്കാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ ഒരുത്തൻ കണ്ടുമുട്ടിയാൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അഞ്ചിൽ എന്താ പറഞ്ഞത്? ഓ മരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്തു? ശിർക്കോടുകൂടിയാണ് മരിച്ചത്. അതിന്റെ മുമ്പോലെ എന്ത് അമൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഓ നരകത്തിലാണ്. ഇവിടെ പറഞ്ഞതോ മരണം വരെ ഒരുത്തൻ, അല്ലെങ്കിൽ മരിക്കുന്നതിന്റെ മുമ്പ് വരെ അവൻ ശിർക്ക് ചെയ്തവനാകാം, പക്ഷേ മരണസമയത്ത് അവൻ മരിച്ചു പോകുമ്പോൾ അവൻ ശിർക്കിൽ നിന്ന് ഒഴിവായി തൗഹീദ് അംഗീകരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മരിച്ചതാണ്. ലാ യുശ്രിക്കു ബിഹി ശൈഅൻ, അള്ളാഹുവിൽ യാതൊന്നും പങ്കുചേർക്കാത്തവനായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നു. അപ്പൊ ശിർക്കില്ലാത്ത തൗഹീദോടുകൂടി ഒരുത്തൻ മരിച്ചുപോയി, അങ്ങനെ അവൻ പരലോകത്ത് അള്ളാഹുവിനെ കാണുന്നു എങ്കിൽ ദഖല ജന്ന, അവൻ എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോ ആദ്യത്തെ അജീസ് ഇത് മനസ്സിലാക്കണം. അവസാനം വരെ നല്ല അവനൊക്കെ ചെയ്തു, അവസാനം ശിർക്ക് ചെയ്തവൻ എവിടെ? നരകത്തിൽ. ഇവന് കുറേ കാലം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ അവസാനം വരെ എന്ത് ചെയ്തിട്ടുണ്ടാകാം? ശിർക്ക് ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ മരിക്കുന്ന സമയത്തോടുകൂടിയാണ് ശിർക്കിൽ നിന്ന് മുക്തമാവുകയും തൗഹീദ് അംഗീകരിക്കുകയും ചെയ്തു. ആ അവസ്ഥയിലാണ് അവൻ മരിച്ചു പോകുന്നത്. അപ്പൊ ആ തൗഹീദിന്റെ അവസ്ഥയിലാണ് അവൻ ആരെ കണ്ടുമുട്ടുന്നത്? അള്ളാഹിനെ കണ്ടുമുട്ടുന്നത്. എങ്കിൽ എന്തായി? ദഖല ജന്ന, അവൻ സ്വർഗത്തിൽ എത്തിയിരിക്കും. നേരത്തെ നമ്മള് ലാ ഇലാ ഇല്ലല്ലാഹിന്റെ ഫളായിൽ പറഞ്ഞ കൂട്ടത്തിൽ എന്താണ്, ഞാൻ കുറെ 14 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ അവസാനം പറഞ്ഞ സംഭവമുണ്ടോ? ഉസാമ റളിയല്ലാഹു അൻഹു ഒരാളെ കൊന്ന്, ഇതിലുള്ളതല്ല ഞാൻ വേറെ പറഞ്ഞിരുന്നു, അതിലൊരാളെ കൊന്നപ്പോ നാളെ പരലോകത്ത് ഈ ലായലായല്ലെന്ന് വന്നാൽ ഉസാമേ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറയുമ്പോ എന്താ, അവസാനമാണ് അയാൾ ലായലായല്ലെന്ന് പറഞ്ഞത്. അതയാൾ ഇഖ്ലാസോട് കൂടി പറഞ്ഞതാണെങ്കിലോ, നാളെ ഉസാമെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലായലായല്ലെന്ന് ആരൻ നിന്റെ മുമ്പിലുണ്ടാവും, ഈ മനുഷ്യനുണ്ടാവും, എന്താക്കാൻ പറ്റും? അപ്പൊ അയാൾ മരിക്കുന്നത് തൗഹീദോട് കൂടിയാണെങ്കിൽ അവൻ സ്വർഗത്തിലാണ്, നീ എന്താക്കും എന്നാണ് ഉസാമെ നബി ചോദിക്കുന്നത്. അപ്പൊ അതെ, അപ്പൊ അവസാനം അതുവരെ അയാൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും അങ്ങോട്ട്, എന്തിനെതിരില്? തൗഹീദിനെതിരിൽ യുദ്ധം ചെയ്യാൻ. മരിക്കുന്ന സമയത്ത് അയാൾ നല്ല വിശ്വാസം കൂടി ലായലായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ സ്വർഗത്തിലാണ് എന്നാണ് സ്വാമിയുള്ള ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഈ ഹരി നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ വമൻ ലഖിയഹു യുശ്രിക്കു ബിഹി ശൈഅൻ, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ, ലഖിയ ഹു എന്നാണ് ലഖിയ അല്ലാഹ, അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ എങ്ങനെ, യുശ്രിക്കു അവൻ പങ്കുചേർത്തുകൊണ്ട്, ബിഹി എന്നാൽ ബില്ലാഹി അള്ളാഹുവിൽ, ശൈഅൻ വല്ലതിനെയും, വല്ലതിനെയും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയ ഒരുത്തൻ, ദഹലന്നാറ, അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇതും വിശദീകരിക്കാൻ നേരത്തെ പറഞ്ഞതെന്താ, അവസാനം വരെ അല്ല, അവസാന സമയത്ത് അവൻ
ശിർക്കോടുകൂടിയാണ് മരിച്ചു പോകുന്നത്. അള്ളാഹുവിൽ വല്ലതിനെയും പങ്കുചേർത്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയെത്താൻ അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു.
അപ്പോൾ നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട ബാബുമായി ബന്ധപ്പെട്ട എന്തായി അവസാനം പറഞ്ഞതാ? മറ്റേ തൗഹീദുള്ള സ്വർഗ്ഗമുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ബാബുമായിട്ടുള്ള ബന്ധം അവസാന ഭാഗമാണ് എന്ത്? ശിർക്കോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടിയവൻ എന്തായി? ദഹലന്നാറ. ഇനിയിവിടെ ഇതിന്റെ വിശദീകരണത്തിൽ നേരത്തെ നമ്മൾ ശിർക്കിനെ കുറിച്ച് അതുപോലെ തന്നെ തൗഹീദിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിലൊക്കെ പ്രതിപാദിച്ച ഒരു വിഷയമുണ്ട്. ഇവിടെ എന്താ? ലാ യുശ്രിക്കു ബിഹി ഷൈഅൻ എന്ന് പറഞ്ഞതിൽ രണ്ട് റുമൂവ് അതിലുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ അമ്മ ലാ യഗ്ഫിറു എന്ന് പറഞ്ഞിടത്തും ലാ യുശ്രിക്കൂന എന്ന് പറഞ്ഞിടത്തും ഒക്കെ നേരത്തെ വിശദീകരിച്ചു വരാം. അതുപോലെ ഇവിടെ ലാ യുശ്രിക്കു ബിഹി അവിടെ ലാ എന്താ? അവൻ പങ്കു ചേർക്കുന്നില്ല. നബിയൻ നബിയിന് ശേഷം യുശ്രിക്കു എന്ന മുദാരി വന്നു. ആ മുദാരിന് എന്താണ് മസ്തറന്താ? അശ്റക്ക ഇസ്റാഖ് എന്ന ലാ ഇസ്റാഖ ഒരു തരത്തിലുള്ള പങ്കുചേർക്കലും ഇല്ലാതെ. മനസ്സിലെ? നമ്മളെ ബാബുവിന് ബന്ധിപ്പിക്ക ലാ ഇസ്റാഖ ഒരു തരത്തിലുള്ള പങ്കുചേർക്കലും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ ലാ ഇസ്റാഖ എന്ന് പറഞ്ഞാൽ ആമായ അർത്ഥത്തിലാണ്. അപ്പൊ എന്തൊക്കെ പൊടുവിൽ? വലിയ ശിർക്കുമ്പോഴും ചെറിയ ശിർക്കുമ്പോഴും. അപ്പൊ അക്ബറും അസ്ഹറും ഹബിയും ഒക്കെ പെട്ടു. ഒരു തരത്തിലുള്ള ശിർക്കും അള്ളാഹുവിൽ ചേർക്കാതെ ഏതാണ്? അപ്പൊ ലാ യുശ്രിക്ക് എന്ന് പറഞ്ഞത്. പിന്നെ ഷൈഅൻ അവിടെ എന്താ ഒരു ഉമുമുള്ളത്, ആമായ അർത്ഥമുള്ളത്? ഇതൊക്കെ എന്താ പറഞ്ഞതാ മുമ്പത്തെ ഭാഗങ്ങളിൽ. ഷൈഅൻ അവിടെ രണ്ടാമതൊരു ഉമുമിന്റെ അർത്ഥം എന്താ? എന്താ ഇതേ കാര്യം നേരത്തെ പറഞ്ഞിരുന്നത്. എന്താണ് ആർക്കെങ്കിലും അറിയുന്നത്? ലാ യുശ്രിക്ക് എന്നാൽ ഒരു തരത്തിലുള്ള ശിർക്കും ചെയ്യാത്തവനായി. ഷൈഅൻ യാതൊന്നിനെയും എന്ന് പറഞ്ഞെന്താ മലക്കിനെയോ ആ മുർസലുകളെയോ സാലിഹീങ്ങളെയോ ഔലിയാക്കന്മാരെയോ ശുഹദാക്കളെയോ ഇനി അതല്ലാത്തതിനെയോ ഒന്നും. അപ്പോ ഒന്നിനെയും ഒരു തരത്തിലും പങ്കുചേർക്കാത്തവനായി. അതാണ് അപ്പോ ശിർക്കിന്റെ എല്ലാ ഇനങ്ങളെയും ഇനി ആരെയെല്ലാം പങ്കുചേർക്കാമോ ആ ഇനങ്ങളെയെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് രണ്ട് തരത്തിലുള്ള ഉമുമായ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് യുശ്രിക് ലാ ഇസ്റാഖ് പിന്നെ ഷൈഅൻ അത് രണ്ടും സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഖുർആൻ അല്ല ഹദീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു തരത്തിലുള്ള ശിർക്കും ഒരു ഒരു അർത്ഥത്തിലും അല്ലെങ്കിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ മരിച്ചു പോയാൽ അവർക്കാണ് സ്വർഗം കിട്ടുക. ഇത് പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ അവൻ ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെന്താണ് അത് ജിന്നായാലും സാലിഹായാലും മരമായാലും കല്ലായാലും ജീവനുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ അവൻ നരകത്തില്ല. പിന്നെ വമൻ ലഖിയഹു അവിടെ വേറൊന്നും കൂടി ഉണ്ടെന്താ? വമൻ ലഖിയഹു രണ്ട് സ്ഥലത്തും വന്നു. ഇത് മൻ ലഖിയ അല്ലാഹ പിന്നെ വമൻ ലഖിയഹു യുശ്രിക്കു ബിഹി. അവിടെ എന്താ മൻ ഉള്ളത്? ശർത്തിനുള്ളതാണ്. മൻ ആരാണോ പങ്കുചേർക്കുന്നത് പിന്നെ അതിന് ശേഷം എന്താ ഉപയോഗിക്കുന്നത്? യുശ്രിക് മൈ യുശ്രിക് യുശ്രിക് എന്നുള്ള എന്താ ഇസ്റാഖ് അപ്പോഴും നക്കീറിന്റെ അർത്ഥം കിട്ടുന്നു. അപ്പോഴെന്താ അവിടെ ആമായ അർത്ഥം കിട്ടുന്നു ശിർക്കിന്റെ എല്ലാ ഇനങ്ങളെയും. അപ്പൊ മൈ യുശ്രിക് എന്ന ഉദാരിന്റെ മസ്തർ ആ നക്കീറയായ പദവും ഷൈഅൻ എന്നതും കൂട്ടിച്ചേർത്താൽ അവിടെ എന്താ അർത്ഥം കിട്ടും? എല്ലാ തരത്തിലുള്ള ശിർക്കും എന്ന ആമായ അർത്ഥം കിട്ടുന്നു. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമല്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഇത്തരം ശിർക്ക് ഒരു തരത്തിലും ഒരു വിശ്വാസിയിൽ ഉണ്ടാകരുത്, അതിനെക്കുറിച്ച് അങ്ങേ അറ്റത്തെ ഭയപ്പാട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇനി ദഹലൻ നാറ എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുണ്ടാൽ അവൻ നരകത്തിലാണ്. ഇനി നരകത്തിൽ പ്രവേശിച്ചാൽ അവൻ അതിൽ ശാശ്വതനാണോ അല്ല തൽക്കാലത്തേക്കാണോ? ഈ ഒരു ചർച്ച നേരത്തെ വന്നിട്ടുണ്ട്. എന്താ എന്താണ് പാപം ചെയ്തവൻ നരകത്തിലാണ്, ശിർക്കാണെങ്കിൽ ശിർക്കോടുകൂടി മരിച്ചവനാണെങ്കിലോ നരകത്തിൽ തന്നെ. അതെന്താ അബദി എക്കാലത്തേക്കും അവൻ നരകത്തിലായിരിക്കും. എന്നാൽ വലിയ ശിർക്കില്ല, അസ്ഗർ അല്ലെങ്കിൽ ഹഫിയായ ശിർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അവനോ, അവൻ ദഖല നാറ എന്ന് വന്നാൽ എന്തല്ല, ശാശ്വതമല്ല, അബദിയല്ല, മറിച്ച് അമദിയ. അതായത് അപ്പോ പിന്നെ തൽക്കാലത്തേക്ക്, അതായത് ഈ ശിർക്കുൽ അസ്ഗറിന്റെ ശിക്ഷ അവൻ അനുഭവിക്കുന്ന അത്രയും കാലം അവൻ എന്തായിരിക്കും, നരകത്തിലായിരിക്കും. അതിനുശേഷം അവൻ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അപ്പൊ നരകത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന ശിർക്കിന്റെ തോതനുസരിച്ചാണ്. വലിയ ശിർക്കാണെങ്കിൽ ശാശ്വതമായി നരകത്തിൽ തന്നെ, ശിർക്കുൽ അസ്ഗറാണെങ്കിൽ അതൊരു പക്ഷേ അള്ളാഹു എന്ത് ചെയ്യും, അവന്റെ വസിയത്ത് കൊണ്ട് പുറത്തു കൊടുക്കാം. ഇത് നേരത്തെ പറഞ്ഞത് അല്ലാന്നുള്ളതാണ്. പിന്നെ അവന്റെ മറ്റ് അമലി സാലിഹാത്തുകൾ ഉണ്ടെങ്കിൽ അതിന് അതുമായി തുലനം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ ശിക്ഷയുടെ കാലാവധിക്ക് ശേഷം അവൻ രക്ഷപ്പെടാം. അപ്പൊ അത് ശാശ്വതമല്ല. മറ്റത് അക്ബറാണെങ്കിൽ എന്താണ്, ശാശ്വതമായി നരകത്തിലായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, രണ്ടായിരുന്നാലും എന്താണ്, അപകടം തന്നെയാണ്. അപ്പൊ അത്തരം ഒരവസ്ഥയിലും ഉണ്ടാ നമ്മൾ പെടരുത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ നിലക്ക് വിശദീകരിച്ചിട്ടുള്ളത്. ഇനി അത്തരം ശിർക്കുൽ അസ്ഗർ വന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വരുന്നതിൽ നിന്ന് പിന്നെ അപ്പൊ എന്റെ സമുദായത്തിൽ അതുണ്ടാകുമോ, തൗഹീദുള്ളവർ സംഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അത്തരം സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നബിസ്വല്ലാസിനെ പഠിച്ചൊരു പാത്രമുണ്ട്, അതുകൂടെ എന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. എന്താ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമുഹു വഅസ്തഗ്ഫിറുക മിമ്മാ ലാ അഅലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമുഹു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമുഹു വഅസ്തഗ്ഫിറുക മിമ്മാ ലാ അഅലമു, മിമ്മാ ലാ അഅലമു വഅസ്തഗ്ഫിറുക മിമ്മാ ലാ അഅലമു. എന്നർത്ഥം, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി, ഞാൻ, തീർച്ചയായും ഞാൻ, അഊദു, ഞാൻ രക്ഷ തേടുന്നു, ബിക, നിന്നിൽ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, നിശ്ചയം നിന്നിൽ ഞാൻ രക്ഷ തേടുന്നു, അൻ ഉശ്രിക ബിക, നിന്നിൽ ഞാൻ പങ്കുചേർക്കുന്നതിനെ, ശൈഅൻ, വല്ലതിനെയും, അഅലമുഹു, എങ്ങനെ, അതിനെ ഞാൻ അറിഞ്ഞുകൊണ്ട്, എന്നാ ഞാൻ അറിഞ്ഞുകൊണ്ട് വല്ലതിനെയും നിന്നിൽ പങ്കുചേർക്കുന്നതിൽ നിന്ന് അല്ലാഹുവെ നിന്നിൽ ഞാൻ രക്ഷപ്പെടുന്നു. അപ്പൊ അറിഞ്ഞിട്ട് ശിർക്കുന്നിൽ ഉണ്ടാവരുത്. അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അല്ലാഹുവെ നിന്നിൽ ഞാൻ അതിൽ നിന്ന് അഭയം തേടുന്നു. കാരണം എന്താ, അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുക എന്നുള്ളത് എന്താ, ശിർക്കുന്നില്ല. ഇനി ഏത് പാപം അറിഞ്ഞുകൊണ്ട് ചെയ്താണെങ്കിലും അതെന്താണ്, ശിക്ഷ അർഹിക്കുന്നതാണ്. വഅസ്തഗ്ഫിറുക ശൈഅൻ അഅലമുഹു വഅസ്തഗ്ഫിറുക, നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു, മിമ്മാ ലാ അഅലമു, മിൻ മാ, മിമ്മ, ഒന്നിൽ നിന്ന്. വഅസ്തഗ്ഫിറുക, നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു, മിമ്മാ, ഒരു കാര്യത്തിൽ നിന്ന്. അതേതാ, ലാ അഅലമു, ഞാൻ അറിയാത്ത, എന്നാ അറിയാതെ ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങൾ, അറിയാതെ ചെയ്തു പോകുന്ന ശിർക്കുകൾ, അത്തരം ശിർക്കിൽ നിന്ന് അല്ലാഹുവൻ എന്നോട് ഞാൻ പാപമോചനം തേടുകയിരുന്നു. അപ്പൊ അറിഞ്ഞ് ചെയ്യുന്നതിൽ നിന്ന് നിന്നിൽ ഞാൻ രക്ഷ തേടുന്നു, അറിയാതെ സംഭവിക്കുന്നതിൽ നിന്ന് അല്ലാഹുവൻ എന്നോട് ഞാൻ പൊറുക്കല്ലത്തോടുന്നു. ഇതിലേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമുഹു വഅസ്തഗ്ഫിറുക മിമ്മാ ലാ അഅലമു. അപ്പൊ എന്താണ് ഇവിടെ രണ്ട് കാര്യവും, ഇൽമോട് കൂടി ചെയ്യുന്ന ചെറിയ ശിർക്കും, ഇൽമില്ലാതെ അതായത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചെറിയ ശിർക്കും, അറിയാതെ സംഭവിക്കുന്ന ചെറിയ ശിർക്കും. രണ്ടും. ഇപ്പൊ ഇത്തരം നേരത്തെ പറഞ്ഞ ശിർക്കിൽ അസ്ഗർ സംഭവിച്ചു പോകാം, അപ്പൊ അത്ര അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. അപ്പൊ അതിലെന്താണുള്ളത്, രണ്ടിനെബി വേറിച്ചു പറഞ്ഞു, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതും. അറിഞ്ഞുകൊണ്ട് ചെയ്തു പോകുന്നതിൽ നിന്ന് എന്താണ്, അള്ളാഹു എന്നോട് ഞാൻ രക്ഷ നേടുന്നു എന്നാണ്. അപ്പൊ അറിഞ്ഞൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ചുർക്കോ ഇനി പാവമാകട്ടെ ഉണ്ടാകാൻ പാടില്ല. അറിയാതെ ചെയ്താലേ എന്താവും, അള്ളാഹു പൊറുക്കാം. അറിയാതെ ചെയ്യുന്നത് അള്ളാഹു പൊറുത്തു തരാം. അവിടെ ശിർക്കുൽ അസ്ഗറാണ്. അപ്പൊ പഠിച്ചവനെ അങ്ങനെ എന്നിൽ നിന്ന് ശിർക്കുൽ അസ്ഗർ ഞാൻ അറിയാതെ സംഭവിച്ചു പോയാൽ തന്നെ അതിനിക്ക് നീ പൊറത്തു വരണമേ എന്നുള്ള ചട്ടമാണ്. അപ്പൊ രണ്ടും അവിടെ ഉൾപ്പെടുത്തി രണ്ടിനെയും വേർതിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്, ഈ പറഞ്ഞ ആയത്തും അതുപോലെ തന്നെ ഹദീസുകളും ഇതൊക്കെ പഠിപ്പിക്കുന്നത് ശിർക്കിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. നമ്മൾ തൗഹീദിന്റെ ആണല്ലേ എത്ര കാലമായി തൗഹീദ് പറയുന്നത്, നമ്മളല്ല എല്ലാവർക്കും തൗഹീദ് വഴി കൊടുക്കുന്നത്, നമ്മളല്ല എല്ലായിടത്തും തൗഹീദിന്റെ വാഴ്ന്ന് സംഘടിപ്പിക്കുന്നത്, പിന്നെ നമ്മളിൽ എന്തിനാണ് തൗഹീദിനെ പേടിക്കുന്നത്, അല്ല ശിർക്കിനെ പേടിക്കുന്നത്, എന്തിന് അതിനെക്കുറിച്ച് പിന്നെ ഭയപ്പെടണം അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊന്നും തോന്നേണ്ടതില്ല. കാരണം ആദ്യം നമ്മൾ പറഞ്ഞ വജ്ദുബ്നി വബനിയ അൻ അബുദൽ അസ്നാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ തൗഹീദിന്റെ വിഷയത്തിൽ പൂർണ്ണനായി ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ആ ഹഖീഖത്ത് തൗഹീദ് നേടിയിട്ടുള്ള ആളാണ് ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബി പോലും വിഗ്രഹങ്ങളെ തച്ചുടച്ചാളാണ് അത് ഇബ്രാഹിം നബി. ആ തച്ചുടച്ച ഇബ്രാഹിം നബിയാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹുവെ അതിൽ നിന്ന് എന്നെ നീ അകറ്റി നിർത്തണമെന്നാണ്. താൻ വജ്നുബിനി ആ പ്രയോഗം നോക്കണം, എന്നെ നീ സൈഡിലേക്ക് ആക്കണമെന്നാണ്. ശിർക്കിയുന്ന അതിന്റെ അതിൽ നിന്ന് എന്നെ നീ വേറെ സൈഡിലേക്ക് ആക്കണം, ആ വശത്ത് തന്നെ എന്നെ മാറ്റിത്തരണം. അപ്പൊ അങ്ങനെ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ അതിനേക്കാളൊക്കെ എത്രയോ താഴെയുള്ള ദീനിന്റെ വിഷയത്തിൽ യാതൊരു പൂർണ്ണതയും ഉണ്ട് എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശിർക്കിനെക്കുറിച്ച് വളരെയധികം ഗൌരവത്തോടുകൂടി മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അതിന്റെ ശിർക്കിന്റെ ഇനങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. എന്തിനാ ആ ഇനത്തിലൊന്നും പൊട്ടുപോകാതിരിക്കാൻ, അതുപോലെ തന്നെ തൗഹീദ് എന്താണ്, തൗഹീദിന്റെ ഇനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കണം. അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ മാത്രം അതിനെന്തുണ്ടാകണം, ഇൽമ് ഉണ്ടാകണം. ഇൽമ് പൂർണ്ണമാകുമ്പോഴേ എന്തുണ്ടാവുള്ളൂ, അമല് ശരിയാവുകയുള്ളൂ. അപ്പൊ ശിർക്കിന്റെ ഇനങ്ങളെക്കുറിച്ച് വേർതിരിച്ച് കൃത്യമായി പഠിക്കുക, അങ്ങനെ പഠിച്ച് പ്രവർത്തിക്കുക, എന്നാൽ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതിനാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ ശേഖ് അവസാനം കൊടുത്തിട്ടുള്ള വാചകം വായിക്കുക, ഫഹ്രിസ് ഇദൻ അലാ തഅല്ലുമി ഹാദൽ കിതാബി വ മുദാറസതിഹി. ഇത്രയും പറഞ്ഞതിൽ നിന്ന് വായനക്കാരനോടുള്ള അപേക്ഷ എന്താണ്, ഈ പുസ്തകം അതായത് കിതാബു തൗഹീദ് പഠിക്കാനും അത് മനസ്സിലാക്കാനും നീ അങ്ങേയറ്റം താല്പര്യം കാണിക്കണം. വ അലാ കസ്റത്തി മുദാക്കറതിഹി, ഇത് ധാരാളമായി ഈ പുസ്തകത്തെക്കുറിച്ച് മുദാക്കറ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും. വ ഫഹ്മി മാ ഫീഹി മിനൽ ഹുജജി വൽ ബയാനാത്ത്, ഇതിലുള്ള ഹുജ്ജത്തുകൾ തെളിവുകളും അതുപോലെ തന്നെ പ്രമാണങ്ങളും മനസ്സിലാക്കാനും നീ അങ്ങേയറ്റം താല്പര്യം പ്രകടിപ്പിക്കണം. ലി അന്നഹു അഫ്ളലു മാ തൂദിഉഹു സദ്റക്, നിന്റെ ഹൃദയത്തെ നീ നിക്ഷേപിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇതാണ്. നിന്റെ മനസ്സിൽ നീ നിക്ഷേപിക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തൗഹീദിനെ സംബന്ധിച്ചുള്ള അറിവും അതിനെ സംബന്ധിച്ചുള്ള തെളിവുകളുമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നീ പഠിക്കണം. ബഅദ കിതാബില്ലാഹി വ സുന്നത്തി നബിയിഹി, അള്ളാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും കഴിഞ്ഞാൽ നിന്റെ മനസ്സിലേക്ക് നിനക്ക് നിറക്കാവുന്ന ഒരു ഗ്രന്ഥം അതെന്താ, ഈ തൗഹീദിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ശിർക്കിന്റെ ഇനങ്ങളെ കുറിച്ച് ഗൌരവത്തിൽ ബോധ്യപ്പെടുത്തുന്ന ഈ ഗ്രന്ഥവും ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ്. അതുകൊണ്ട് അത് നിന്റെ ഹൃദയത്തെ നിറക്കട്ടെ, അതിനുള്ള താല്പര്യം കാണിക്കുക. ഫലഅല്ലഹു അയ്യകൂന ഇൻഷാ അല്ലാ സബബൻ അലീമൻ മിൻ അസ്ബാബിൻ നജാത്തി വൽ ഫലാഹ്, ഈ ഗ്രന്ഥം അതിൽ പറഞ്ഞിട്ടുള്ള തെളിവോടുകൂടി നീ വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ അത് നിന്റെ വിജയത്തിന് രക്ഷക്കും അത് കാരണമായേക്കാം. ഇതാണ് ഇവിടെ സാലിഹ് അലി ഷെയ്ഖ് ഈ ബാബ് അവസാനിപ്പിക്കും കൊടുത്ത വാചകമാണ്. അപ്പൊ എന്താ അവിടെ തൗഹീദിനെ കുറിച്ച് പറഞ്ഞു, തൗഹീദിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞു, ശിർക്കിനെ കുറിച്ച് പറഞ്ഞു, അതിനെ പേടിക്കേണ്ടതിനെ കുറിച്ചും പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓരോന്ന് ഒന്നൊന്നിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശദീകരിച്ചു വരികയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഏറ്റവും അധികം പഠിക്കേണ്ടുന്നൊരു ഗ്രന്ഥം ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇനി പോകുന്നത് അങ്ങോട്ടാ, ഇവിടെ അങ്ങോട്ടിന് തൗഹീദ് എന്താണ്, അതിന്റെ ഇനങ്ങൾ എന്താണ്, പിന്നെ ശിർക്ക് എന്താണ്, ശിർക്കിന്റെ ഓരോ അഫ്രാദുകളും അതിന്റെ ഇനങ്ങൾ എന്താണ്, അത് ഓരോന്നും വേർതിരിച്ച് പഠിപ്പിക്കുകയാണ്.
അടുത്ത അധ്യായം ബാബു അദ്ദുആ ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സാക്ഷ്യത്തിലേക്ക് ക്ഷണിക്കുക, വിളിക്കുക, അതിനെക്കുറിച്ച് പറയുന്ന അധ്യായം ബാബു ദുആ. ദുആ ദുആ എന്ന് പറഞ്ഞാൽ അവിടെ വിളി, ക്ഷണിക്കുക. ഇവിടെ പ്രാർത്ഥന അല്ല ഉദ്ദേശിച്ചത്, ദഅവത്താണ് ഉദ്ദേശിച്ചത്. അദ്ദുആ എന്ന് പറഞ്ഞാൽ അദ്ദഅവ, വിളി, പ്രബോധനം, ക്ഷണിക്കൽ. എങ്ങോട്ട്? ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സാക്ഷ്യത്തിലേക്ക്. ഇവിടെ മുമ്പ് കഴിഞ്ഞുപോയ അധ്യായങ്ങൾ നമ്മൾ ഓർക്കുക. അതിനോട് ചേർത്ത് ഇവിടെ എന്ത് പറയുന്നു? തൗഹീദിന്റെ ശ്രേഷ്ഠതയും മഹത്വവും പറഞ്ഞിട്ട് പിന്നെ ശിർക്കിനെ കുറിച്ചുള്ള പേടിയെക്കുറിച്ച് പറഞ്ഞു. ഇനി എന്താ പറയണത്? ഈ വിഷയത്തിലേക്ക് എന്ത് ചെയ്യണം? ജനങ്ങളെ ക്ഷണിക്കണം. അതാണ് ഖൗലുല്ലാഹി തആല, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറ. സൂറത്ത് യൂസുഫിലെ 108-ാമത്തെ ആയത്ത്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ, അത്രയിലുള്ളൂ. അതിന്റെ ബാക്കിയുണ്ട് അന വമനിത്തബാനി, അതുകൂടി അവിടെ ഇരിച്ചുള്ളി. അന വ മൻ ഇത്തബാനി, വ മൻ ഇത്തബാനി, വ മനിത്തബാനി. ഖുൽ ഹാദിഹി ഉണ്ടോ? ഉണ്ടോ? ഇവിടെ എന്റെ ബുക്കിലില്ല. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അല്ലോ, അദ്ഉ ഇലല്ലാഹ് അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വ മനിത്തബാനി. സുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. അതാണ് സൂറത്ത് യൂസുഫിൽ 8-ാമത്തെ ആയത്ത്. ഞാൻ ഇതിന്റെ ഇതിന്റെ കയ്യിലുള്ള ബുക്കിന്റെ മത്തില് അലാ ബസീറ വരെ ഉള്ളു. ആയിക്കോട്ടെ. ഖുൽ, നബിയെ പറയുക, ഹാദിഹി സബീലി, ഹാദിഹി ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് ഹാദിഹി എന്ന് പറഞ്ഞാൽ അദ്ദഅവ, ഇത് ദഅവത്ത്, പ്രബോധനം എന്ന് പറയുന്നത് അതാണ് സബീലി, എന്റെ വഴി. ഖുൽ, നബിയെ പറയുക, ഹാദിഹി ഇതാണ് സബീലി, സബീല് മാർഗം. ഹാദിഹി സബീലി ഇതാകുന്നു എന്റെ മാർഗം എന്ന് പറഞ്ഞാൽ ഈ തൗഹീദിലേക്കുള്ള പ്രബോധനമാണ് എന്റെ വഴി. എന്റെ പണിയതാണ്, എന്റെ വഴിയതാണ് ഇത്, തൗഹീദിലേക്ക് ജനങ്ങൾ ക്ഷണിക്കല. അദ്ഉ, ദഅയദ്ഉ, നേരത്തെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചിട്ടെന്താ? ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, ദഅവത്ത് നടത്തുക, അതിനും അതന്നെ ഉപയോഗിക്കുക. ദഅയദ്ഉ ദുആ എന്നാൽ വിളിക്കുക, ക്ഷണിക്കുക, പ്രാർത്ഥിക്കുക, പ്രബോധനം ചെയ്യുക. നമ്മൾ സാധാരണ അതിന്റെ ദുആ എന്ന് പറഞ്ഞാലും പിന്നെ പ്രബോധന അർത്ഥം കിട്ടും. ഇവിടെ കൊടുത്ത ഹെഡിങ് എന്നാണല്ലോ അദ്ദുആ, ബാബു ദുആ ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാ. ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷണിക്കുക, പ്രബോധനം ചെയ്യുക എന്നാണ്. രണ്ടും രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കാൻ എന്താ? ദുആ എന്നുള്ളത് പ്രാർത്ഥന എന്നർത്ഥത്തിൽ ഉപയോഗിക്കും, ദഅവത്ത് എന്നുള്ളത് ഏതർത്ഥത്തിൽ ഉപയോഗിക്കും? പ്രബോധന അർത്ഥത്തിൽ ഉപയോഗിക്കും. രണ്ടും രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാ, ദഅയദ്ഉ ദുആ ദഅവത്ത്, അദ്ഉ ഞാൻ ക്ഷണിക്കുന്നു, വിളിക്കുന്നു, ഇലല്ലാഹി അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അലാ ബസീറത്തിൻ, ബസീറ ഉൾക്കാഴ്ച അല്ലെങ്കിൽ അറിവ്, അലാ ബസീറ ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ, അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അന ഞാനും, വമൻ ഇത്തബാനി, വമൻ ഇത്തബാനി, ഇത്തബാനെന്ന ഇത്തിബാ നമുക്ക് അരുണമാക്കാം, എന്താ പിൻപറ്റുക. വമൻ ഒരുത്തനും, ഇത്തബാ അവൻ പിൻപറ്റിയിരിക്കുന്നു, നീ എന്നെ, വമനിത്തബാനി എന്നെ പിൻപറ്റിയവനും അല്ലെങ്കിൽ എന്നെ പിൻപറ്റിയവരും. മൻ എന്നുള്ളത് രണ്ടർത്ഥം ഉപയോഗിക്കുക, ഒരാൾക്കും ഒന്നിൽ കൂടുതൽ ആൾ ഉപയോഗിക്കുക. അന വമനിത്തബാനി ഞാനും എന്നെ പിൻപറ്റിയവരും, ബസീറ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, ഇതാണ് എന്റെ വഴി എന്ന് നബിയെ പറഞ്ഞേക്കുക. വ സുബ്ഹാനല്ലാഹ്, ഇതാണ് അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. വമാ അന ഞാനല്ലതാനും, മിനൽ മുശ്രിക്കീൻ ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനല്ലതാനും. വസുബ്ഹാനല്ലാ, ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നു, അള്ളാഹുവിനെ വാഴ്ത്തുന്നു. വമാ അന, ഞാനല്ല മിനൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനല്ല. അപ്പൊ എന്താ അർത്ഥം? വളർന്ന് പറയാ, കുൽ നബിയെ പറയുക, ഹാദിഹി, ഇതാണ് അല്ലെങ്കിൽ ഈ പ്രബോധനമാണ് സബീലി, എന്റെ മാർഗം. അദ്ഉ ഇലല്ലാ, അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ, ഉൾക്കാഴ്ചയുടെ മേൽ, എന്നാൽ ഉൾക്കാഴ്ചയുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ. അന, ഞാൻ, വമനിത്തബഅനി, എന്നെ പിൻപറ്റിയവരും. സുബ്ഹാനല്ലാ, അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. വമാ അന, ഞാനല്ല മിനൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനല്ല. ഇത് സൂറത്ത് യൂസുഫിലെ 108-ാമത്തെ ആയത്താണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് സൂറത്ത് യൂസുഫ് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ എന്താണ് ദഅവത്തുമായി ബന്ധപ്പെട്ട സൂറത്താണ്. യൂസുഫ് നബി സ്വലാത്തു വസ്സലാമിന്റെ കഥയാണ് പറയുന്നത്. പക്ഷെ ആ യൂസുഫ് നബി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം അദ്ദേഹം പിന്നെ സഹോദരന്മാരോടാണെങ്കിലും നാട്ടു പിന്നെ അതുപോലെ തന്നെ ജയിലിൽ അകപ്പെട്ടപ്പോഴാണെങ്കിലും എല്ലാ സമയത്തും അദ്ദേഹം എന്താ നടത്തുന്നത്? ആ ജയിലിൽ പോലും ദഅവത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തുടക്കം മുതൽ ഒടുക്കം വരെ എന്താണ് ദഅവത്തിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ്. ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പ്രബോധകന്മാർ എന്താകണമെന്നും അല്ലെങ്കിൽ പ്രബോധകന്മാർക്കുണ്ടാകുന്ന അനുഭവങ്ങളും സ്ഥിതികളും പ്രവാചകന്മാർക്കുണ്ടായ സാഹചര്യങ്ങളും അവർ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും ദഅവത്തിൽ നിന്ന് അതല്ലെങ്കിൽ ദഅവത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടരുത് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് പഠിപ്പിക്കുന്നു. എന്നിട്ട് പറയാൻ മുൻകാല പ്രവാചകന്മാർ നടത്തിയതും നടത്തേണ്ടതും അതുപോലെ തന്നെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പ്രതിപാദിച്ചതിന് ശേഷം കുൽ നബിയെ പറയുക, ഹാദിഹി, ഇത് ഇതുവരെ പറഞ്ഞ പ്രവാചകന്മാർ സ്വീകരിച്ച ദഅവത്തിന്റെ മാർഗം അതുതന്നെയാണ് സബീലി, എന്റെയും മാർഗം. അപ്പൊ സൂറത്തും സൂറത്തിന്റെ പശ്ചാത്തലവും ഈ ആയത്ത് പ്രതിപാദിക്കുന്ന സന്ദർഭവും ഒക്കെ പരിശോധിച്ചാൽ ഇതിന്റെ ഗൌരവം നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവസാനമായി ഇതാണ് എന്റെയും വഴി, കാരണം നബിയും എന്തിനാ വന്നത്? ദഅവത്ത് നടത്താനാണ് വന്നത്. അപ്പൊ ആ ദഅവത്തിന്റെ മാർഗമാണ് ഞാനും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. അത് നബിയോട് എന്താ കുൽ പറയുക, പ്രഖ്യാപിക്കുക, എന്റെ പണി ഇതാണ്, എന്നെ പിൻപറ്റുന്ന ആളുകൾ എടുക്കേണ്ടുന്ന പണിയും ഇതാണ് എന്ന ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രസ്താവനയായി അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മറ്റ് പല സ്ഥലങ്ങളിൽ, ഇപ്പൊ സൂറത്ത് ഫുസ്സിലത്തിലെ 33-ാമത്തെ ആയത്തിൽ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാ വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. സാധാരണ നമ്മൾ കേൾക്കുന്ന ആയത്താൻ. അവിടെ എന്താ ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും നല്ല പ്രവൃത്തി, അത് രണ്ടും എന്താ? എന്താണ്? ദഅവത്താണ്. ദഅവത്ത് എന്നാൽ എങ്ങോട്ടുള്ള ദഅവത്ത്? അത് ഈ ഹെഡിങ് തന്നെ നമ്മൾ മനസ്സിലാക്കണം. എന്താ? ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാ, തൗഹീദിലേക്കുള്ള ദഅവത്ത്. അപ്പൊ ആ തൗഹീദാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. തൗഹീദാണ് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക്, തൗഹീദാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ തൗഹീദിലേക്കുള്ള വിളി, പ്രബോധനം, അതാണ് ഏറ്റവും നല്ല വാക്കും ഏറ്റവും നല്ല പ്രവർത്തനവും. കാരണം എന്താ? ഏറ്റവും നല്ല കാര്യത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അഹ്സനു അമലും അഹ്സനു ഖൗലും രണ്ടും എന്താണ്? തൗഹീദിലേക്കുള്ള ദഅവത്താകുന്നു എന്നാണ് ഈ ആയത്തിലൂടെ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോ ആ ദഅവത്തിനെ എന്തിനാണ് ഇവിടെ ഇപ്പൊ ഈ ഹെഡിങ് കൂടെ കൊടുത്തത്? ഇപ്പൊ ഈ ബുക്ക് പറയാൻ പോണത് തൗഹീദിന്റെ ഇനങ്ങളും ശിർക്കിന്റെ ഇനങ്ങളെ കുറിച്ചുമാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ എന്ത് പറയേണ്ടത്? ഇതിലേക്ക് ക്ഷണിക്കണം എന്ന് പറയേണ്ടത് അല്ലേ? അപ്പൊ അതിന് ഇവിടെ എന്ത് ചെയ്തു? തൗഹീദിന്റെ ഇനങ്ങളും ശിർക്കിന്റെ ഇനങ്ങളും പറഞ്ഞിട്ടില്ല, അത് പറയാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ മുന്നേ തൗഹീദിന്റെ ശ്രേഷ്ഠതയും അതുപോലെ തന്നെ ഹഖീഖത്ത് തൗഹീദും ശിർക്കിനെ കുറിച്ചുള്ള ഭയം ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം തൗഹീദിന്റെ പ്രബോധനത്തെക്കുറിച്ച് പറയുന്നത് എന്തിനാണ്? ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇത് വേറെ ആർക്കുള്ളതല്ല, നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. അപ്പോ ഈ ദഅവത്ത് നടത്തുക എന്നുള്ളത് നമ്മുടെ പണിയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ പുസ്തകത്തിൽ പഠനം കൊണ്ട് പറയാൻ പോകുന്ന തൗഹീദിന്റെ ഇനങ്ങളും ശിർക്കിന്റെ ഇനങ്ങളുമൊക്കെ വായനക്കാരാ, നീ എന്ത് ചെയ്യണം? നീ നിർവഹിക്കേണ്ടുന്ന ഒരു പണിയുടെ ഭാഗം എന്നുള്ള നിലക്ക് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് ബോധ്യപ്പെടുത്താനാണ് ബുക്കിന്റെ അവസാന ഭാഗത്ത് പറയാതെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി, ആ ഗൌരവം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ അധ്യായം ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നാണ് ശേഷം ഇവിടെ വിശദീകരിച്ചതിന്റെ ചുരുക്കം. ഇനി ഖുൽ ഹാദിഹി സബീലി, അവ പറഞ്ഞു, ആ ആയത്തിന്റെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രബോധനം എന്നുള്ളത് സബീലി, നബിന്റെ വഴി, നബിന്റെ മാർഗം, അതാണ് ദാഴ്വത്ത് നടത്തലാണ്. എല്ലാ പ്രവാചകന്മാരും വന്നത് എന്തിനാണ്? ദാഴ്വത്ത് നടത്താനാണ്. എല്ലാ പ്രവാചകന്മാരും നടത്തിയ ദാഴ്വത്ത് എന്തിലേക്കാണ്? തൗഹീദിലേക്കാണ്. അപ്പൊ അത് ഇവിടെ ബോധ്യപ്പെടുത്തേണ്ടത് ദാഴ്വത്ത് എന്തിനു വേണ്ടിയായിരിക്കണം? ഇലല്ലാ ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാ. അപ്പോ ദാഴ്വത്തിന് ഇറങ്ങുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം, ദാഴ്വത്ത് അള്ളാഹുവിലേക്കാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന തൗഹീദ് പഠിപ്പിക്കാനായിരിക്കണം ദാഴ്വത്ത്. അതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ മതത്തിലേക്ക്, അതായത് തൗഹീദിലേക്കായിരിക്കണം ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. അവ അതിനവിടെ എന്ത് പറഞ്ഞത്? ഖുൽ ഹാദിഹി സബീലി എന്ന് പറഞ്ഞ് നിർത്താതെ അദ്ഉ, ഞാൻ ദൈവത്ത് നടത്തുന്നു എന്നും പറഞ്ഞ് മതിയാക്കിയില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞ് ഞങ്ങളൊക്കെ ദൈവത്തിന് ആൾക്കാരാണ്. എല്ലാ സംഘടനക്കാരും പാർട്ടിക്കാരും പറഞ്ഞത് ഞങ്ങളൊക്കെ ദൈവത്തിന്റെ ആൾക്കാരാണ്, ഞങ്ങളാണ് അവിടെ ശരിയായ ദൈവത്ത് നടത്തുന്നത് എന്ന് പറയുന്നു. പക്ഷെ ആ ദൈവത്ത് എന്ന് പറയുന്നത് അവിടെ മാത്രം. എപ്പോഴാണ് ഒരു ദൈവത്ത് ദൈവത്താകുന്നത്? അത് ഇലല്ലാ, അള്ളാഹുവിന്റെ തൗഹീദിലേക്ക്, അള്ളാഹുവിന്റെ മതത്തിലേക്ക് ക്ഷണിക്കുമ്പോഴേ എന്താകുന്നുള്ളൂ, തൗഹീദ് അത് ദൈവത്താവുകയുള്ളൂ. അപ്പോ അള്ളാഹുവിന്റെ തൗഹീദിലേക്കാണ് ദൈവത്ത് നടത്തേണ്ടത്. രണ്ടാമത്തേത്, ആ ദഴവത്ത് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? അത് ഇഖ്ലാസോട് കൂടിയാകണം, ആത്മാർത്ഥതയോട് കൂടിയാകണം, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അല്ലാതെ ആർക്ക് വേണ്ടിയാകരുത്? ദഴവത്ത് ദഴവത്ത് നടത്തുന്ന ആൾക്ക് വേണ്ടിയാകരുത്, ദഴവത്ത് നടത്തുന്ന ആ പാർട്ടിക്ക് വേണ്ടിയാകരുത്, സംഘടനയ്ക്ക് വേണ്ടിയാകരുത്. മറിച്ച് ഇലല്ലാഹ്, ഒന്ന് അള്ളാഹുലേക്കാണ്, അള്ളാഹുവിന്റെ തൗഹീദിലേക്ക്. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ മതത്തിലേക്ക്, അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ദഅവത്ത് നടത്തേണ്ടത്. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, അവർ അവരുടെ ദഅവത്ത് ഇഖ്ലാസ് ഉണ്ടാവുകയില്ല, മറിച്ച് അവർക്ക് വേണ്ടിയായിരിക്കും ദഅവത്ത് നടത്തുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ കലിമത്ത് ഉയരണം, തൗഹീദ് ജനങ്ങൾക്ക് കിട്ടണം എന്നതിനു വേണ്ടിയല്ല പലപ്പോഴും ദഅവത്ത്. പിന്നെന്തിനാ? എന്റെ സംഘടന വലുതാകണം, എന്റെ പാർട്ടി വലുതാകണം, പാർട്ടിയിൽ അംഗങ്ങൾ കൂടണം, മെമ്പർഷിപ്പ് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഇത്ര കൂടി ആളുകളെ കോട്ട നിശ്ചയിച്ചിട്ടുണ്ടാവും, ആ കോട്ട തകർക്കണം. അവിടെ എന്താ തൗഹീദ് എത്തിക്കുക എന്നുള്ളതല്ല. പിന്നെന്താണ്? ദഴവത്ത് അള്ളാഹുവിന് വേണ്ടി എന്നതും മാറുന്നു. പിന്നെ ദഴവത്ത് ആർക്ക് വേണ്ടിയായി മാറുന്നു? ദഴവത്ത് പാർട്ടിക്ക് വേണ്ടിയായി മാറുന്നു. പിന്നെ ഒരുത്തൻ ദഴവത്ത് നടത്തുന്നതിലൂടെ തനിക്കെന്തെങ്കിലും നേട്ടമുണ്ടാകണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദഴവത്ത് ഇലല്ലാ, അള്ളാഹിലേക്കല്ല, ദഴവത്ത് ഇലാ നഫ്സിഹി, ആരിലേക്കാ? അവനിലേക്കാണ്. ഞാൻ എന്റെ വക വെറുതെ നിങ്ങളെ കൂട്ടിപ്പറയല്ല, ഇവിടെ ശേഖ് പറഞ്ഞ കാര്യമാണ് എന്ത്? അത്തംബീഹു അലൽ ഇഖ്ലാസ് ലി അന്ന കസീരീന, കാരണം ദഅവത്ത് നടത്തുന്നവരെന്ന് പറയുന്ന പല ആളുകളും, വ ഇൻ ദഅഉ ഇലൽ ഹഖി വ ഇന്നമാ യദഉന ഇല അൻഫുസിഹിം, അവർ ക്ഷണിക്കുന്നത് ഹഖിലേക്കാണെങ്കിലും, വ ഇന്നമാ യദഉന, അവർ ആളുകളെ ക്ഷണിക്കുന്നത് ഇല അൻഫുസിഹിം, അള്ളാഹുവിലേക്കല്ല, പിന്നെ ആരിലേക്കാണ്? അവരവരിലേക്കാണ് ക്ഷണിക്കുന്നത്. താൻ തന്നിലേക്ക് ക്ഷണിക്കും, ഞാൻ എന്നിലേക്ക് ക്ഷണിക്കുന്നു, പാർട്ടിക്കാരൻ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നു. അവൻ എന്തിലേക്കല്ല ക്ഷണിക്കുന്നത്? തൗഹീദിലേക്കും അള്ളാഹുവിന്റെ മതത്തിലേക്കും അല്ല ക്ഷണിക്കുന്നത്. അപ്പൊ അങ്ങനെ ദഅവത്ത് നടത്തിയാൽ അതുകൊണ്ട് എന്തുണ്ടാവില്ല, അത് ഗുണം കിട്ടുകയില്ല, അത് ദഅവത്താവുകയില്ല. അപ്പൊ ഒന്ന്, അള്ളാഹുവിന്റെ തൗഹീദ് എത്തിക്കാൻ വേണ്ടിയായിരിക്കണം. രണ്ടാമത്തേത്, ഇത് ഇഖ്ലാസോടുകൂടി അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം ചെയ്യുന്നു, എനിക്ക് അംഗീകാരം കിട്ടാനോ, എനിക്ക് ജീവിക്കാനോ, എന്റെ ജീവിത വരുമാനത്തിന് വേണ്ടിയോ, അല്ലെങ്കിൽ എന്റെ പാർട്ടിയിൽ അംഗങ്ങൾ ഉണ്ടാകാനോ എന്ന ലക്ഷ്യത്തോടുകൂടി ഒന്നും ആകാൻ പാടില്ല. അപ്പോ ദഅവത്ത് അവന് വേണ്ടിയായി, പാർട്ടിക്ക് വേണ്ടിയായി, അത് അള്ളാഹു സ്വീകരിക്കുക. മൂന്നാമത്തേത്, ദഅവത്ത് നടത്തുക എന്നുള്ളത് എന്തു വേണം? ഇൽമു വേണം. അതാണ് അലാ ബസീറ, ബസീറത്തോടു കൂടിയാകണം. ബസീർ എന്നാൽ കാഴ്ച അല്ലെങ്കിൽ കണ്ണ്, ബസീറത്ത് തന്നാൽ ഇൽമ് എന്നാണ് അതിനെ പണ്ഡിതന്മാർ സ്വീകരിച്ചത്. അതിനാണ് നമ്മൾ മലയാളത്തിൽ ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. പുറം കാഴ്ചയും അകക്കാഴ്ചയുണ്ട്, ഉൾക്കാഴ്ചയുണ്ട്. പുറമേയുള്ള കാഴ്ച എന്തുകൊണ്ട് കിട്ടുന്നതാണ്? കണ്ണുകൊണ്ട് കിട്ടുന്നതാണ്. കണ്ണിന് കണ്ണുകൊണ്ട് പിന്നെ കാണണമെങ്കിൽ എന്തു വേണം? എന്തു വേണം? കാണുകിൽ എന്തു വേണം? കണ്ണുള്ളവൻ, കണ്ണുള്ളവനെ കാണാൻ എന്തു വേണം? വെളിച്ചം വേണം. വെളിച്ചം നമ്മൾ കറണ്ട് വീട്ടിൽ ഇത് കത്തിച്ചാണ് വേക്കുന്ന ആളെ അടിക്കുന്നുണ്ടല്ലേ. അപ്പൊ വെളിച്ചം വേണം, വെളിച്ചുണ്ടെങ്കിലേ എന്താവുള്ളൂ, കാണുകയുള്ളൂ. അപ്പൊ കണ്ണിന് കാഴ്ച കിട്ടാൻ വെളിച്ചം ആവശ്യമായതുപോലെ ഹൃദയത്തിന് ചിലത് കാണേണ്ടതുണ്ട്, ഹൃദയത്തിന് ചിലത് മനസ്സിലാക്കേണ്ടതുണ്ട്, ഹൃദയത്തിന് ചിലത് ഗ്രഹിക്കേണ്ടതുണ്ട്. അത് കാണുകയും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ ഹൃദയത്തിന് ഒരു കണ്ണിന്റെ പ്രകാശം പോലെ ഒന്നാവശ്യമാണ്, അതെന്താ, ഇൽമാണ്. അപ്പൊ കണ്ണിന് കാഴ്ച പോലെ ഹൃദയത്തിന് എന്തുണ്ടാകണം, ഇൽമുണ്ടാകണം. ആ ഇൽമുണ്ടാകുമ്പോഴേ ഹൃദയത്തിന് വെളിച്ചം കിട്ടുകയുള്ളൂ. ആ ഇൽമ എവിടുന്ന കിട്ടുക, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും. അത് ശാസ്ത്രം പഠിച്ചുകൊണ്ട് എന്തിട്ടൂല, ഈ പറഞ്ഞ വസീറത്തുണ്ടാവില്ല. അപ്പൊ ഖുർആനും ഹദീസും എന്ത് പഠിപ്പിക്കുന്നുവോ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദ് പഠിപ്പിക്കുന്നുവോ, ഏത് തൗഹീദിന്റെ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ക്ഷണിക്കുന്നുവോ, ആ തെളിവെന്താണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ദാഴിക്ക് ഉണ്ടാകേണ്ടുന്ന മറ്റൊരു ഗുണം അല്ലെങ്കിൽ അടിസ്ഥാനപരമായ യോഗ്യത എന്താണ്, അലാ ബസീറ, അത് ഉൾക്കാഴ്ചയാണ്. ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ അറിവാണ്. ആ അറിവ് കിട്ടുമ്പോഴേ മനസ്സിന് വെളിച്ചവും തെളിച്ചവും വിശാലതയും ഉണ്ടാവുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ദഅവത്ത് നടത്തേണ്ടത്. അപ്പൊ ദഅവത്ത് നടത്താൻ പോകുന്നവൻ പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവസാനം പറയാതെ ഈ കാര്യം ആദ്യം പറഞ്ഞത് ദാ ശ്രദ്ധിച്ചോ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത അധ്യായം മുതൽ പറയാൻ പോകുന്നതൊക്കെ എന്താണ്, തൗഹീദിന്റെ ഇനങ്ങളും ഷിർക്കിന്റെ ഇനങ്ങളുമാണ്. അപ്പോ ഇതിന്റെ തെളിവുകളും ന്യായങ്ങളും പഠിച്ചു മനസ്സിലാക്കണം. കാരണം നീ നിന്റെ തൗഹീദ് അനുസരിച്ച് നീ സ്വയം ജീവിച്ചാൽ പോരാ, ഈ പ്രവൃത്തി എന്ത് ചെയ്യേണ്ടതുണ്ട്, മറ്റുള്ളവരെ എത്തിക്കേണ്ടതുണ്ട്. അത് പ്രവാചകന്മാരുടെ പണിയാണ് അല്ല, മാത്രമല്ല നബിയെ ആര് പിൻപറ്റിയോ അവന്റെയൊക്കെ പണിയാണ്. അവന്തൈ നമ്മളൊക്കെ നടത്തേണ്ട പണിയാണ് ദൈവത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ ദൈവത്ത് നടത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം, എന്ത് വേണം, ബസീറത്ത് വേണം, ഇൽമു വേണം. ഇത് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല, കാരണം ഇത് വേറൊരു വിഷയമായി പറയേണ്ടതാണ്. ഇവിടെ വന്നത് മാത്രം പറയുന്നുള്ളൂ. ഇനി ഇൽമുണ്ടാകണം എന്ന് പറഞ്ഞാൽ എന്താണ്, പറയുന്ന വിഷയത്തിൽ നമുക്ക് എന്തുണ്ടാകണം, ഇൽമുണ്ടാകണം. ഇത് ഇപ്പൊ സാധാരണ ഇന്ന് ചില ആളുകൾ വളച്ചൊടിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും പഠിച്ച് ബഹാ അല്ലാമയായി, പിന്നെ ഷെയ്ഖായി, മൗലാനയായി, ഹാഫിളായി, ഹാഫിള ഖുറാൻ ഹിഫ്ളാക്കിയതല്ല, മഹാപണ്ഡി മഹക്കിക്കായ പണ്ഡിതന്മാരെ, അങ്ങനത്തെ ആളുകളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ദൈവത്ത് നടത്താൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഉള്ള പണ്ഡിതന്മാരില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ആരും ദൈവത്ത് നടത്തേണ്ടതില്ല. ഇൽമില്ലാതെ ദൈവത്ത് നടത്തുന്നവൻ ഒക്കെ എന്താണ്, നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. അപ്പൊ കേരളത്തിൽ ദൈവത്ത് നടത്തുന്ന ആളുകളൊക്കെ എങ്ങോട്ടാ, ഇലാ അബ്വാബി ജഹന്നം, നരക കവാടത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ് ഇവിടുത്തെ ദായിമാരെന്നറിയപ്പെടുന്ന ആളുകളൊക്കെ എന്ന് അടച്ച് ആക്ഷേപിക്കുന്ന ആളുകളെ കാണാം. അത് ലോകത്തൊരു പണ്ഡിതനും അംഗീകരിക്കാത്ത, ആരോടോ ഉള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടി ചില ആളുകൾ കിട്ടുണ്ടാക്കിയതാണ്. മറിച്ച് ഇവിടെ ബസീറ എന്ന് പറഞ്ഞാൽ പല പണ്ഡിതന്മാരും സലഫി പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത് കാണാം. ബസീറ എന്ന് പറഞ്ഞാൽ പറയുന്ന വിഷയത്തിൽ എന്തുണ്ടാകണം, പറയുന്ന വിഷയത്തിൽ അറിവുണ്ടാകണം. അറിവില്ലാത്ത കാര്യം എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. വ്യത്യാസം മനസ്സിലായോ? എല്ലാ വിഷയങ്ങളും കൂടി പഠിച്ചിട്ടേ ദഅവത്ത് നടത്താവൂ എന്നല്ല. പിന്നെന്താണ്, പറയുന്ന വിഷയത്തിൽ എന്ത് നേടിയിരിക്കണം, ഇൽമു നേടിക്കണം. അപ്പൊ ഇൽമുള്ള വിഷയമേ പറയാവൂ, ഇൽമില്ലാത്തത് എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. ഇതെല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണ്. അതേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ, ഹദീസ് പറഞ്ഞിട്ടുള്ളൂ, അതാ പണ്ഡിതന്മാർ മനസ്സിലാക്കിയത്. അല്ലാതെ എല്ലാം പഠിച്ച് ബഹറായിട്ട് അല്ലാമയായിട്ട് ദഅവത്ത് നടത്തണം എന്നല്ല, അതാരും പറഞ്ഞിട്ടില്ല. അത് ഇവിടെ ചില ആൾക്കാരുണ്ടാക്കിയതാണ്. അപ്പോ എന്താണോ നമ്മൾ പറയുന്നത്, പറയുന്ന വിഷയത്തിൽ ഉള്ള ഇൽമു നമുക്കുണ്ടാകണം. ആ വിഷയത്തിൽ ഇൽമുണ്ടെങ്കിൽ അക്കാര്യം നമുക്ക് പറയാം. വേറെ വിഷയത്തിൽ ഇൽമില്ല എങ്കിൽ അത് പറയാൻ പാടില്ല. കാരണം ഇവരല്ലാതെ പറഞ്ഞാൽ അത് ആളുകളെ പിന്നെ അള്ളാഹിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചവച്ചുണ്ടാക്കലാണ്, അബദ്ധങ്ങൾ സംഭവിക്കും, അവൻ നശിക്കും, ആരോട് പറയുന്നുവോ അവനും നശിക്കാം. അതുകൊണ്ട് തന്നെ അറിവ് നേടണം. പിന്നെ അനവമനിത്തബാനി, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്മാരിൽ പെട്ട ആളാണ്, പ്രവാചകന്മാർ ദൈവത്തെ നടത്താൻ വന്ന ആൾക്കാരാണ്. അതിൽ അവസാനത്തെ ആളാണ് മുഹമ്മദ് നബി. മുഹമ്മദ് നബി നിർവഹിച്ചതും ദൈവത്താണ്, അവിടെ നിന്നില്ല. ഇനി ഇവിടെ ദൈവത്തെ നടത്താൻ നബി വരില്ല. അപ്പൊ ആ ദൈവത്തിന് ആര് നടത്തണം, വമനിത്തബാനി, എന്നെ പിൻപറ്റിയ ആളുകളും. അപ്പോ നബിയെ പിൻപറ്റുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ദൈവത്തെ നടത്തേണ്ടതുണ്ട്. ഇതിന്റെ വകയെ പറഞ്ഞല്ല, ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ ദൈവത്തിനെ സംബന്ധിച്ച ഒരു പുസ്തകത്ത് പറഞ്ഞു കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരൊക്കെ പിൻപറ്റുന്നുവോ
അവന്റെ എല്ലാം നിർബന്ധ ബാധ്യതയാണ്. എന്ത് ദാവത്തർത്ഥം? നമ്മളെന്താ വാദിക്കല്? ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്ന നബിയെ പിൻപറ്റുന്ന ആളുകൾ, സുന്നത്ത് പിൻപറ്റുന്ന ആളുകളാണ് മുജാഹിദുകൾ. അവിടെ നബിയെ പിൻപറ്റുക എന്നാൽ നബിയെ പിൻപറ്റുന്ന ആളുകൾ എന്ത് ചെയ്യണം? നബിയെ പിൻപറ്റുന്നതിന്റെ പണി എന്താ? ദാവത്ത് നടത്തലാണ്. അപ്പൊ നബിയെ പിൻപറ്റുന്നു എന്നൊരുത്തൻ പറയുന്നുണ്ടെങ്കിൽ അവന്റെ നിർബന്ധ ബാധ്യതയാണ് എന്ത്? ദാവത്ത് നടത്തൽ ഇല്ലേ? അപ്പോ എന്തു വേണം? ഇത് വേറെ ആരുടെയും പണിയല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ്. നമ്മളൊക്കെ നബിയെ പിൻപറ്റേണ്ടവരാണ്. നബിയെ പിൻപറ്റിയവനെ ആരാവുള്ളൂ? മുസ്ലിമാവുള്ളൂ. നബിയെ പിൻപറ്റാത്തവൻ എന്തല്ല? മുസ്ലിമല്ല. അപ്പൊ നബിയെ പിൻപറ്റുന്നു എന്ന് നമ്മൾ വാദിക്കുന്നുവെങ്കിൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടുന്ന ഒരു ബാധ്യതയാണ് എന്ത്? ദാഴ്വത്ത്. അപ്പൊ അങ്ങനെ നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കാറുണ്ടോ? ഇല്ല. അതിപ്പോ അങ്ങനെ കൂട്ടത്തിൽ കൂടി ചെയ്യാന്നുള്ള ആ നിൽക്കാൻ മനസ്സിലാക്കാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല, പിന്നെന്താണ്? നിർബന്ധ ബാധ്യതയായി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നാ കൊടുത്ത വാചകം നോക്കൂ. ഫൽ മുത്തബിഊന ലിർറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുവഹ്ഹിദൂന ലില്ലാഹി ലാബുദ്ദ ലഹും മിനദ്ദഅവതി ഇലല്ലാഹ്. ആരാണോ തൗഹീദ് അംഗീകരിച്ചത്, ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത്, ലാബുദ്ദ ലഹും അവർക്ക് അനിവാര്യമാണ് മിനദ്ദഅവതി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തൽ. അപ്പോൾ ഒരുത്തൻ തൗഹീദ് ഉണ്ടോ, അവരെന്ത് ചെയ്യണം? ആ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിച്ചിരിക്കണം, ദഅവത്ത് നടത്തണം. ആരാണോ നബിയെ പിൻപറ്റുന്നത് അവരൊക്കെ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് ക്ഷണിച്ചിരിക്കണം. ബൽ ഹാദിഹി സിഫത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വ സിഫത്തുഹും അല്ലതീ അമറല്ലാഹു നബിയഹു അൻ യുഖ്ബിറ അൻഹാ. ദഅവത്ത് നടത്തുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമാണ്. മാത്രമല്ല നബിയെ പിൻപറ്റിയ ആളുകളുടെയും വിശേഷണമാകുന്നു. അപ്പൊ നമ്മളൊക്കെ എന്തായി മാറണം? ദഅവത്ത് നടത്തണം, ദാഴിമാരായി മാറണം നടത്തണം. ഇനി ഒരു വാചകം കൂടി. ഫഹാദിഹി ഇദൻ ഖുസ്ലത്തുൽ ഖുസ്ലത്തു അത്ബാഇൽ അംബിയാഇൽ ലദീന ലം യഖാഫു മിനശ്ശിർക്കി ഫഹസ് വലം യഅലമു അത്തൗഹീദ വയഅമലു ബിഹി ഫഹസ് ബൽ ദഅഉ ഇലാ ദാലിക് വഹാദാ അംറുൻ ഹത്മിയ്യുൻ വലാസിമുൻ. എന്താ പറഞ്ഞത്? ദഅവത്ത് നടത്തുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ ഒരു സവിശേഷതയാണ്, സ്വഭാവമാണ്. അപ്പൊ നബിയെ പിൻപറ്റിയവന്റെ സ്വഭാവം എന്തായിരിക്കണം? ദഅവത്തായിരിക്കണം. എന്നിട്ട് പിന്നെ പറയാണ്, അവൻ ശിർക്കിനെ പേടിക്കുക മാത്രമല്ല ചെയ്തത്. ശിർക്കിനെ പേടിക്കണം എന്ന് നേരത്തെ പറഞ്ഞു, ശിർക്കിനെ പേടിച്ച് അവിടെ നിന്നില്ല. പിന്നെയോ വലം യഅലമു അത്തൗഹീദ വയഅമലു ബിഹി ഫഹസ്. തൗഹീദ് മനസ്സിലാക്കണം, മനസ്സിലാക്കിയ തൗഹീദ് അനുസരിച്ച് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അപ്പൊ തൗഹീദ് മനസ്സിലാക്കുകയും തൗഹീദ് അനുസരിച്ച് പ്രവർത്തിക്കുകയും ഫഹസ്, അത് മാത്രമല്ല അവൻ ചെയ്തത്. അപ്പൊ ശിർക്കിനെ പേടിച്ചു, പേടിച്ചേർത്ത് നിർത്തിയില്ല. തൗഹീദ് പഠിച്ചു, പഠിച്ചേർത്ത് നിർത്തിയില്ല. എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. അപ്പൊ തൗഹീദ് ശിർക്ക് പേടിക്കുകയും തൗഹീദ് പഠിക്കുകയും തൗഹീദ് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അവിടെ അവൻ മതിയാക്കിയില്ല. ബൽ മാത്രമല്ല ദാവു അവർ ക്ഷണിക്കുന്നു ഇലാദാലിക്ക, അതിലേക്ക്, ഏതിലേക്ക്? തൗഹീദിലേക്ക്. വഹാദ അംറുൻ ഹത്മിയ്യുൻ വലാസിമുൻ, നിർബന്ധവും അനിവാര്യവും അത്യാവശ്യവുമായ ഒരു കാര്യമാകുന്നു ഇത്. ഇത് ദഅവത്ത് നടത്തുക എന്നുള്ളത്. അപ്പൊ ഇത് ശൈഖിന്റെ വാചകൻ എന്തിനാ പറഞ്ഞാൽ ഈ പിന്നെ ഗൗരവത്തോടുകൂടി നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തൗഹീദിലേക്കുള്ള ദഅവത്ത്, അതുപോലെ തന്നെ എന്തെങ്കിലും ചറവറ പറയുക, പ്രസംഗിക്കുക, പിന്നെ വേറെന്തെങ്കിലും ഭൗതികം പറയുക, എല്ലാം ദഅവത്താണല്ലോ. എന്തും ദഅവത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അതല്ല, തൗഹീദിലേക്ക് ക്ഷണിക്കുക, ദീനിലേക്ക് ക്ഷണിക്കുക, മതപരമായ ഏത് കാര്യത്തിലേക്ക് ക്ഷണിച്ചാലും ദഅവത്ത് തന്നെ. അപ്പൊ അതല്ലാതെ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ പറയലല്ല. ആ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാകണം? തെളിവിന്റെ അടിസ്ഥാനത്തിലാകണം. തെളിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനും സുന്നത്തുമാണ്. അതാണ് ഇൽമ്. ആ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. വേറെന്തെങ്കിലും പിന്നെ മറ്റ് ഭൗതിക പുസ്തകങ്ങളോ വേറെന്തെങ്കിലും വിഷയങ്ങളല്ല. ഇൽമ് എന്ന് പറയുന്നത് ഖുർആൻ സുന്നത്തുമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ക്ഷണിക്കേണ്ടതുണ്ട്. ഇനി അതിന് ശേഷം എന്താ പറയുന്നത്? ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് എന്താ? അലാ ബസീറത്തിൻ അന വമനിത്തബഅനി സുബ്ഹാനല്ലാഹ്. അതിന് അവിടെ സുബ്ഹാനല്ലാഹ് പറഞ്ഞത് അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. അപ്പൊ തൗഹീദിലേക്ക് ക്ഷണിക്കലാണ് എന്റെ പണി. അതുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നു. അള്ളാഹുവിനെ വാഴ്ത്തുക എന്ന തൗഹീദിന്റെ പ്രവൃത്തി, വാക്കും പ്രവൃത്തിയും ഞാൻ നടപ്പിലാക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ആരല്ല, മുശ്രിക്കുകൾപ്പെട്ടവനല്ല. ഞാൻ തൗഹീദിലേക്കാണ് ക്ഷണിക്കുന്നത്. തൗഹീദിന് വിരുദ്ധമായ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ ഞാൻ പെട്ടവനല്ല. ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന തസ്ബീഹ്, അത് ഞാൻ പ്രവർത്തിക്കുന്നവരുമാകുന്നു. അപ്പൊ ആ കാര്യം പറയുകയും അത് പ്രവർത്തിക്കുന്നവനാണ് എന്ന പ്രഖ്യാപനം കൂടി അവിടെ നടത്തുന്നു. എന്തെയ്യുന്നുണ്ട് അജിത് വൈക്കേ, നമ്മളെ സൗകര്യം പറ്റിയ അതിൽ കൂടുതൽ വിശദീകരണങ്ങളില്ല, വായിച്ചു പോകാം. വേണമെങ്കിൽ അതില് വിശദീകരണം കുറവാണ്, വിശദീകരണങ്ങൾ അതിലുള്ള പറയുന്ന വിഷയങ്ങളൊക്കെ അപ്പുറത്ത് വേറെ വരുന്നുണ്ട്. അതുകൊണ്ട് അതിവിടെ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. ഹജീസ് നോക്കിയാൽ അനിബിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അവിടുത്തെ അൻഹുമ എന്നാൽ രണ്ടാളുണ്ട്, ആരാ രണ്ടാള്? ഇബ്നു അബ്ബാസ് എന്നാരാ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് അബ്ബാസിന്റെ മകൻ, മകനാരാ? അബ്ദുല്ല. അപ്പൊ അബ്ദുല്ല ബാപ്പ അബ്ബാസ്, രണ്ടാളും ആരാ? സഹാബികളാണ്. അതുകൊണ്ടാണ് അൻഹുമാ എന്ന് കൊടുത്തത്. അവർ രണ്ടുപേരെയും, ബാപ്പനെയും മോനെയും. ഹദീസ് ഉദ്ധരിക്കുന്നത് മകനാണ്, കൂട്ടത്തിൽ ബാപ്പനെയും പറഞ്ഞുകൊണ്ട് രണ്ടുപേരെ കുറിച്ചു. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലമ്മാ ബഅത മുആദൻ ഇലൽ യമൻ, ബഅത അയച്ചു, നിയോഗിച്ചു. ലമ്മാ ബഅത, ലമ്മാ അപ്പോൾ, ലമ്മാ ബഅത അയച്ചപ്പോൾ, മുആദൻ മുആദിനെ, മുആദ് സഹാബികളിൽ പ്രമുഖനായ, അതുപോലെ തന്നെ പണ്ഡിതന്മാരിൽ, സഹാബികളിൽ പ്രമുഖ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മുആദ്. ലമ്മാ ബഅത മുആദൻ, മുആദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചപ്പോൾ, ഇലൽ യമനി, യമനിലേക്ക് അയച്ചപ്പോൾ. അതായത് എന്തിനയക്കുന്നത്? ഇവിടെ എന്താ അധ്യായം? ദാവത്തിന്റെ അധ്യായം. അപ്പൊ നബി ഒരു ദാഴിയാണ്, ദാവത്ത് നടത്തുന്ന ആളാണ്. അപ്പൊ നബി വേറൊരു ദാഴിയെ അയക്കുകയാണ് എങ്ങോട്ട്? തൊട്ടടുത്ത രാജ്യത്തേക്ക്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ശരിയായി, ഇനി അങ്ങനെ നോട്ടെ എന്ന് വിചാരിച്ചില്ല. അടുത്ത രാജ്യത്തേക്കും, അടുത്ത പ്രദേശത്തേക്കും, അടുത്ത ആളുകളിലേക്കും, അടുത്ത സമൂഹത്തിലേക്കും ഒക്കെ എന്ത് ചെയ്യണം? ഇതെത്തിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചപ്പോൾ, കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, ഇന്നക, തീർച്ചയായും നീ, തഅതി അതായ എത്തിയതിനാൽ വന്നു ചെന്നു, ഇന്നക തഅതി തീർച്ചയായും നീ ചെല്ലുന്നു, ഖൗമൻ എങ്ങോട്ട്? ഒരു ജനതയുടെ അടുക്കലേക്ക്. അതാ വന്നു അല്ലെങ്കിൽ ചെന്നു, ഇന്നക തഅതി ഖൗമൻ, നീ ഒരു ജനതയുടെ, ഒരു സമൂഹത്തിന്റെ അടുക്കലേക്ക് ആണ് ചെല്ലുന്നത്. ഏതാണ് ആ ഖൗമ? മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലി കിതാബിൽപ്പെട്ട. അഹ്ലി കിതാബ് എന്ന് പറഞ്ഞാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും. അപ്പൊ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇവർ രണ്ടുപേരും കിതാബിന്റെ ആളുകളാണ്, തൗറാത്തിന്റെയും ഇഞ്ചിലിന്റെയും ആളുകളാണ്, വേദഗ്രന്ഥം കിട്ടിയ ആളുകളാണ്, പ്രവാചകന്മാരുടെ അനുയായികളാണ്. അപ്പോ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ജനതയിലേക്കാകുന്നു നീ പോകുന്നത്. അപ്പൊ എന്താ, ആരടുക്കലേക്ക് പോകുന്നു എന്ന് മുആദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു കാണാം, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ഇങ്ങനെയുള്ള ഒരു സമുദായത്തിലേക്കാണ് പോകുന്നത്, ആ നാട്ടുകാരെ എന്തിന് പരിചയപ്പെടുത്തി, അവരുടെ വിശ്വാസം എന്താണ്, അവർക്ക് സംഭവിച്ചിട്ടുള്ള അപാകത എന്താണ്, അപ്പൊ അവരോട് ഏത് രീതിയിൽ എന്ത് പ്രമാണങ്ങൾ ഉദ്ധരിച്ചാണ് നീ ദൈവത്ത് നടത്തേണ്ടത് എന്ന് മുആദിനെ ഉണർത്താൻ വേണ്ടിയാണ് ഈ പ്രബോധിത സമൂഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തിയത്. പറഞ്ഞേ, അവിടെ പോയിട്ട് അവിടെന്തല്ല, നിരീശ്വരവാദികളല്ല, ദൈവമല്ല എന്ന് പറയുന്നവനല്ല, പിന്നെ ആരാണ്? അള്ളാഹു ഉണ്ട്, പക്ഷേ അള്ളാഹുവിന് സന്താനങ്ങളുണ്ട്, അത് അള്ളാഹുവിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും. അപ്പൊ അവരോട് ഏത് നിലക്കുള്ള ആയത്തോതണം, എങ്ങനെ ദൈവത്ത് നടത്തണം എന്ന് മുആദിനെ ബോധ്യപ്പെടുത്താനാണ് ആ ജനതയെക്കുറിച്ച് സൂചന നൽകുന്നത്. പിന്നെ ഫല്യകുൻ, കാന ആയി, യക്കൂനു ആകുന്നു, ലിയക്കുൻ ആകട്ടെ, ആയിത്തീരട്ടെ, ഫല്യകുൻ ആയിത്തീരട്ടെ, അവ്വല ഒന്നാമത്തേതായിത്തീരട്ടെ, മാ തദ്ഊഹും, മാ ഒന്ന്, തദ്ഊ നീ ക്ഷണിക്കുന്നു, ഹും അവരെ, ഇലൈഹി അതിലേക്ക്, മാ തദ്ഊഹും ഇലൈഹി അവരെ നീ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അത് അവലായി തീരട്ടെ, ഒന്നാമത്തതായി തീരട്ടെ. ഏതാണ് ആ കാര്യം? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ വേറെ ഒരു ആരാധ്യനില്ല എന്ന സാക്ഷ്യവചനം. മനസ്സിലല്ലേ? ഫല്യകുൻ ആയിത്തീരട്ടെ, അവ്വലമാ തദൂഹുമിലേക്ക്, നീ ഈ യമനുകാരെ ഏതൊന്നിലേക്കാണോ ക്ഷണിക്കുന്നത് അത് ഒന്നാമതായിത്തീരട്ടെ. എന്ത്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന സാക്ഷ്യവചനം ഒന്നാമത്തേതായിത്തീരട്ടെ. ഇവിടെ രണ്ട് നിലക്ക് വായിക്കാം. ഒന്ന് ഫല്യകുൻ അവ്വല, മറ്റൊന്ന് ഫല്യകുൻ അവ്വലു. മനസ്സിലേ? അവ്വല എന്നും വായിക്കുക, അവ്വലു എന്നും വായിക്കുക. പിന്നെ അങ്ങനെ വരുമ്പോൾ എന്താവും? ഷഹാദത്തു എന്നും വായിക്കുക, അവിടെ ഷഹാദത്ത എന്നും വായിക്കാം. രണ്ട് തലക്കുള്ള വായനയുണ്ട്. രണ്ട് തൽക്കാലും ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അവ്വൽ എന്തായിരിക്കണം, ഒന്നാമത്തെ എന്തായിരിക്കണം. അപ്പൊ അവിടെ ഔലവിയത്ത്, എന്തിനാണ് മുൻഗണന നൽകേണ്ടത്, പ്രാമുഖ്യം നൽകേണ്ടത് എന്ന് മായതിനെ അറിയിക്കാൻ. അതെന്താ? പിന്നെ പറഞ്ഞു കൊടുത്തു. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ. ഇനി ഫല്യകുൻ അവ്വലുമാ തദൂഹും ഇലൈഹി, നീ അവരെ ക്ഷണിക്കുന്നതിൽ ഒന്നാമത്തെ കാര്യം ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന സാക്ഷ്യവചനമായി തീരട്ടെ എന്ന് പറഞ്ഞാലും തന്നെയാണ് നീ പോയിട്ട് ആദ്യം പറയേണ്ടുന്ന വിഷയം ലാ ഇലാഹ ഇല്ലല്ലാണ്. ഇപ്പൊ രണ്ടായിരുന്നാലും ഔലവിയത്ത്, അതിന്റെ മുൻഗണന, പിന്നെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ ആദ്യം എന്ത് പറയണം, അവ്വൽ എന്തായിരിക്കണം, അതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹായിരിക്കണം. ശേഷ നാസിർ അൽബാനിക്ക് അങ്ങനെ പുസ്തകം, ഒരു ചെറിയൊരു റിസാല തന്നെ കാണാം. എന്ത് ആദ്യം പറയേണ്ടത്? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ റിസാല ഉണ്ട്, പുസ്തകം പ്രസിദ്ധീകരിച്ചു. അപ്പോ ആദ്യം ജനങ്ങളോട് പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അവിടെ പിന്നെ മറ്റേ പൂവമ്പായത്തിന്റെ ഉള്ളിൽ ഗുളിക കൊടുക്കുന്ന വരുവേണ്ടല്ലോ, ഇത് പാലം കെട്ടുക. അപ്പൊ പാലം കെട്ടലല്ല, നമ്മൾ പണ്ട് നമ്മൾ തർക്കണ്ട വിഷയത്ത് പഠിപ്പിച്ചാൽ, ഇത് ഒരു നാട്ടിൽ പോയിട്ട് അവിടെ എന്താ ആദ്യം കള്ളുകുടി വ്യാപിച്ച നാട്ടിൽ പോയിട്ട് ആ കള്ളുകുടിക്കെതിരെ ഗംഭീര വസംഗം നടത്തിയിട്ട് പിന്നെ ആളുകളെ തൗഹീദിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ വ്യഭിചാര മയക്കുമരുന്നൊക്കെ വ്യാപിച്ച നാടാണെങ്കിൽ ആ നാട്ടിൽ പോയിട്ട് അതിനെക്കുറിച്ച് ആദ്യം പറയുക, എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യുക, തൗഹീദിലേക്ക് കൊണ്ടുവരിക അല്ല. എന്ത് ചെയ്യണം? ആദ്യം എന്തിനെ കുറിച്ച് പറയണം? തൗഹീദുള്ളവനെ പിന്നെ കള്ളുപിടിക്കാതിന് കാര്യമുള്ളൂ, തൗഹീദുള്ളവനെ മയക്കുമരുന്നിപ്പിക്കാതിന് കാര്യമുള്ളൂ, തൗഹീദുള്ളവനെ വ്യഭിചരിക്കാതിന് കാര്യമുള്ളൂ. അപ്പൊ ആദ്യം പഠിപ്പിക്കുന്നത് എന്താ? തൗഹീദാണ്. അത് മുഹമ്മദ് എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു എന്ത് ചെയ്തു? എന്താ ചെയ്തത്? പ്രവാചകന്മാരെ അവിടെ അയക്കല്ല, എന്നിട്ട് അവിടെ ആ നാട്ടിൽ പോയിട്ട് എനിക്ക് തോന്നി പറഞ്ഞതല്ല, അവിടെ എന്താ സാഹചര്യമൊക്കെ നോക്ക്, എന്നിട്ട് അവിടെ ഏതാ ഏറ്റവും വലിയ തിന്മ നോക്കിയിട്ട് അതിനെ കുറിച്ച് പറഞ്ഞതല്ല. പിന്നെന്താ അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുക വിഷയം, എന്നെ വിഷയം പോയി പറയണം, ഏതാ വിഷയം? തൗഹീദ്. അങ്ങനെ അയക്കപ്പെട്ട ദൂതനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി അയക്കുന്ന ഒരു ദാഴിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പഠിപ്പിക്കാൻ, നീ ആദ്യം അവിടെ പോയിട്ട് എന്താ, നീ അവിടെ പോയിട്ട് നോക്ക് എന്തൊക്കെയുണ്ട് സാഹചര്യം, എന്തായിരിക്കും ആദ്യം പറയേണ്ടി വരിക, ഏതൊക്കെയാണ് ജനങ്ങളുടെ നിലപാട്, ഏതാണ് എതിർപ്പില്ലാതെ പറയാൻ പറ്റുന്നത് എന്നൊരു പറഞ്ഞതല്ല. പിന്നെന്താ ആദ്യം അവിടെ പോയിട്ട് എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം എന്ന് മുഅദ്ദിനെ. അപ്പോ ആളെയും നിശ്ചയിക്കുന്നു, വിഷയവും നിശ്ചയിക്കുന്ന ആരെന്നെ, അയക്കുന്ന ആൾ തന്നെ. അപ്പൊ ഏത് ജനതയെ ചെന്നാലും ആദ്യം പറയേണ്ടത് തൗഹീദാകുന്നു. പിന്നെ വഫീ റിവായ, മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, ഇലാ അയ് വഹിദുല്ലാഹ ഫഇൻഹും അതാഊക ലിദാലിക, അതായത് നീ അവരെ ക്ഷണിക്കേണ്ടത്, ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് പകരം വേറെ റിപ്പോർട്ടിൽ എന്താ, ഇലാ അയ് വഹിദു അല്ലാഹ, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? എന്താ തൗഹീദ്? തൗഹീദ് അല്ലെന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? എന്തിലേക്കാ ക്ഷണിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്, അതായത് എന്തിലേക്കാ? തൗഹീദിലേക്ക്. അപ്പൊ രണ്ട് റിവായത്ത് വന്നിട്ടുണ്ട്, ഒരു റിവായത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, മറ്റേ റിവായത്തിൽ ഇലാ അയ് വഹിദു, അവർ ഏകനാക്കുന്നതുവരെ അല്ലാഹ. യഥാർത്ഥ ആരാധന എന്നാൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്നതിലേക്ക് എന്ത് ചെയ്യണം, അവരെ നീ ക്ഷണിക്കണം. അപ്പൊ തൗഹീദിലേക്ക് ക്ഷണിക്കണം, ഇബാദത്തുല്ലാഹിയിലേക്ക് ക്ഷണിക്കണം. ഫഇൻഹും, ഇൻ എങ്കിൽ, ഹും അവർ, ഫഇൻഹും അവരാണെങ്കിൽ, അതാഊക അതാ അനുസരിച്ചു, ഫഇൻഹും അതാഊക ഇനി നിന്നെ അവർ അനുസരിച്ചാൽ, ലിദാലിക അതിന് വേണ്ടി, നിന്ന ആ പറഞ്ഞ വിഷയത്തിൽ, ഫൈൻഹും അത്താഴു കലിദാലിക് അതിൽ നിന്നെ അവർ അനുസരിച്ചാൽ എതിർ തൗഹീദിൽ. അപ്പൊ തൗഹീദ് അംഗീകരിച്ചാൽ ഫഅലിംഹും, അലിമ അറിഞ്ഞു, അലമ അറിയിച്ചു, ഫഅലിംഹും അപ്പോൾ പിന്നെ അവരെ നീ അറിയിക്കുക. എന്താ അറിയിക്കേണ്ടത്? അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഫ്തറള അലൈഹിം, ഇഫ്തറന ഫർളാക്കി നിർബന്ധമാക്കി, ഇഫ്തറള അലൈഹിം അവരുടെ മേൽ അല്ലാഹു ഫർളാക്കിയിട്ടുണ്ട്, ഹംസ സലവാത്തിൻ അഞ്ച് നമസ്കാരം, അഞ്ചു നേരത്തെ നമസ്കാരം, ഫീ കുല്ലി യൗമിൻ വലൈല, യൗമ രാത്രി, യൗമ പകല് ലൈല് രാത്രി, കുല്ല് എല്ലാം, ഫീ കുല്ലി യൗമിൻ എല്ലാ പകലിലും, വലൈല എല്ലാ രാത്രിയിലും, എന്നാൽ രാപ്പകൽ എല്ലാ രാപ്പകലിലും അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാണ് എന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഫഅലിംഹും ഫഇൻഹും, ഇനി അവരാണെങ്കിൽ, എന്താണെങ്കിൽ, അതാവു അവർ അനുസരിക്കുകയാണെങ്കിൽ, ക നിന്നെ ലിദാലിക്ക അതിനു വേണ്ടി, അതായത് നീ നേരത്തെ കൽപ്പിച്ച കാര്യത്തിന് വേണ്ടി നിന്നെ അവർ അനുസരിച്ചാൽ, അതായത് തൗഹീദ് അവർ അംഗീകരിച്ചാൽ, ഫ അപ്പോൾ അലിം നീ അറിയിക്കുക, ഹും അവരെ, അന്നല്ലാഹ ഇഫ്തറല്ല അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു, അലൈഹിം അവരുടെ മേൽ, ഹംസ സലവാത്തിൻ അഞ്ചു നേരത്തെ നമസ്കാരം, ബീക്കുല്ലി യോമിം വലൈല എല്ലാ രാപ്പകലിലും, ഫഇൻഹും അതാഊക ആദ്യം പറഞ്ഞതിനെ കൊണ്ട് ആവർത്തിക്കുക, എന്താ അർത്ഥം പറയും, ഫഇൻഹും അതാഊക ലിദാലിക്, ഫഇൻഹും അവരാണെങ്കിൽ, അതാഊക നിന്നെ അവർ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, അനുസരിക്കുകയാണെങ്കിൽ, ലിദാലിക്ക അക്കാര്യത്തിന് വേണ്ടി, ഏത് കാര്യത്തിന്? നമസ്കാരം. അത് അവർ അംഗീകരിക്കുകയാണെങ്കിൽ ഫഅലിംഹും, അപ്പോൾ അവരെ നീ അറിയിക്കുക. എന്താ അറിയിക്കേണ്ടത്? അന്നല്ലാഹ അല്ലാഹു ആണെന്ന്, ഇഫ്തറ അലൈഹിം അവരുടെ മേൽ ഫർളാക്കിയിട്ടുണ്ട് എന്ന്. സദഖത്തൻ സക്കാത്ത്, സദഖ എന്നുള്ളത് നിർബന്ധദാനത്തിനും ഐച്ഛിക ദാനത്തിനും രണ്ടിനും ഉപയോഗിക്കാം. നമ്മൾ സാധാരണ സദഖ സദഖ എന്താ പറയുള്ളൂ, ധർമ്മത്തിന് ഉപയോഗിക്കാം, രണ്ടിനും ഉപയോഗിക്കാം. ഹദീസിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഖുർആനിലെ ആയത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് സദഖ എന്നുള്ളത് ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ, അല്ലേ, നീ അവരിൽ നിന്ന് സദഖ സ്വീകരിക്കുക, അവിടെ നിന്ന് ദാനം വാങ്ങാനാ, അല്ല സക്കാത്ത് സ്വീകരിക്കുന്നത്. അതന്നെ ഇവിടെ ഇഫ്തറ അലൈഹിം സദഖത്തൻ, അല്ലാഹു അവരിൽ അവരുടെ മേൽ സദഖ സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഖദു അത് സ്വീകരിക്കപ്പെടുന്നു, അഹദ സ്വീകരിച്ചു, എടുത്തു, വാങ്ങി എന്നൊക്കെ അർത്ഥം. തുഖദു അത് സ്വീകരിക്കപ്പെടുന്നത്, തുഖദറ തുഖദു സദഖ ആ സക്കാത്ത് സ്വീകരിക്കപ്പെടുന്നു. മിൻ അഗ്നിയാഇഹിം അവരിലെ ധനിക്ക്, അതിന്റെ ബഹുവചനാണ് അദനിയ, ധനികന്മാർ പണക്കാർ. മിൻ അദനിയ ഇഹിം അവരിലെ ധനികന്മാരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുന്നു. ഫ തുറദ്ദു ഫ എന്നിട്ട് റദ്ദ മടക്കുക, ഫ തുറദ്ദു എന്നിട്ട് അത് മടക്കപ്പെടുന്നു. അലാ ഫുഖറ ഇഹിം ഫക്കീറിന്റെ ജമു ഫുഖറ ദരിദ്രന്മാർ. ഫ തുറദ്ദു എന്നിട്ടത് മടക്കപ്പെടുന്നു, അലാ ഫുഖറാഇഹിം അവരിലെ ദരിദ്രന്മാരിലേക്ക്. അപ്പൊ തൂഹദു മിൻ ഇഫ്തറ അലൈഹിം അല്ലാഹുവിനെ നിർബന്ധമാക്കിയിട്ടുണ്ട് സദഖത്തൻ സദഖയെ. തൂഹദു മിൻ അഗ്നിയാഇഹിം അവരിലെ ധനികന്മാരിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നു എന്നല്ല, പെടുന്ന അതായിട്ടാണ് സദഖത്തൻ തൂഹദു മിൻ അഗ്നിയാഇഹിം അവരുടെ ധനികന്മാരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയും, ഫതുറദ്ദു അലാ ഫുഖറായിഹിം എന്നിട്ട് അവരിലെ ദരിദ്രന്മാരിലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്ന സദഖ സക്കാത്ത് അവരുടെ മേൽ അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നും അവരെ നീ അറിയിക്കുക. അപ്പൊ നമസ്കാരമാണ് പിന്നെ പ്രധാനപ്പെട്ട തൗഹീദ് കഴിഞ്ഞാൽ, തൗഹീദ് അംഗീകരിച്ചാൽ നിസ്കരിക്കണം. നമസ്കാരത്തോടൊപ്പം സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. ഇനിയിവിടെ ഇവിടെ സക്കാത്ത് മുസ്ലിങ്ങൾക്കേ നൽകാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. അതിന് ഷാഫി മദ്ഹബ് ഷാഫിയൊക്കെ തെളിവാക്കിയിട്ടുള്ള ഇതാണ്, എന്താണ്, അവരിൽ നിന്ന് അവരുടെ പണക്കാരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയും അവരിലെ സാധുക്കളിലേക്ക് തിരിച്ചു നൽകപ്പെടുകയും ചെയ്യുന്ന, എന്നാൽ സക്കാത്ത് വാങ്ങണായിരുന്ന ഇവിടെ അവരാരാ? മുസ്ലിങ്ങളിൽ നിന്നാണ് സക്കാത്ത് വാങ്ങുന്നത്. അപ്പൊ തുറദ്ദു അലാ ഫുഖറാഇഹിം അവരിലെ ആരിലെ? മുസ്ലിങ്ങളിലെ ഫക്കീറിലേക്ക് തിരിച്ചു നൽകപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിഷയം ഫൈൻഹും അതാഊ കലിദാലിക്, അവർ അതിന് നിന്നെ അനുസരിച്ചാൽ, എന്നാ സക്കാത്ത് നൽകണം എന്ന വിഷയത്തിൽ നിന്നെ അവർ അനുസരിക്കുകയാണെങ്കിൽ, ഫഇയാക വകറായിമ അംവാലിഹിം ഫഇയാക ദയ്യാക റബ്ദു വയ്യാക അസ്തൈ ഇയാക നിന്നെ ഫഇയാക നീ നല്ല നിന്നെ
നീ സൂക്ഷിക്കുക. ഇയാക്ക എന്നുള്ള അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇയാക്ക നീ സൂക്ഷിക്കുക. കറായിമ അംവാലിഹിം, ഇതാണ് കറായിം. കരീം എന്താ? കരീം ആ മാന്യൻ. അപ്പോ സ്വത്തിനെ കുറിച്ച് കരീം കരീം എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത്, മുന്തിയ നഷ്ടം. അപ്പൊ കറായിമ അംവാലിഹിം, മാല് അംവാൽ എന്റെ ബഹുവചനം, മാലിന്റെ ബഹുവചനം ധനം സമ്പത്തുകൾ. അപ്പൊ കറായിമ അംവാലിഹിം, അവരുടെ സ്വത്തിൽ നിന്നുള്ള കറായിം, മുന്തിയ സ്വത്തിനെയും വസ്തുക്കളെയും നീ സൂക്ഷിക്കുക. പയ്യാക്കാവ കറായി മാമ്പാലിയും, അവരിൽ നിന്നുള്ള സ്വത്തിലെ മുന്തിയ വസ്തുക്കളെ നീ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാ എന്താ? ഇത് നമ്മളെ ബാബയിൽ ബന്ധപ്പെട്ടാൽ അവിടെ ഞാൻ വിശദീകരിക്കില്ലാണ്ട്, അതിന്റെ ആശയം ഒറ്റടിക്ക് മനസ്സിലാവേണ്ടി മാത്രം പറയാ. സക്കാത്ത് പിരിക്കാൻ പോകുമ്പോ ഇപ്പോ മൃഗങ്ങൾ, ധാന്യങ്ങൾ, പഴങ്ങൾ ഇതൊക്കെ അതിൽ സക്കാത്ത്, ആ വസ്തുവാണ് എന്ത് ചെയ്യുന്നത്? സക്കാത്തായിട്ട് എടുക്കുന്നത്. അപ്പൊ അതിൽ നല്ല മുന്തിയതുണ്ടാവും, മോശപ്പെട്ടതുണ്ടാവും, ഇടത്തരണ്ടാവും. അപ്പൊ അതിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഏറ്റവും നല്ലത് നല്ല ഒട്ടം കുടിയെ പിടിക്കുക, നല്ല ആട്ടുംകുട്ടിയെ പിടിക്കുക. സക്കാത്തായിട്ട് നല്ല കാരക്ക് മാത്രം എടുക്കുക, അത് പറ്റൂല. കാരണം എന്താ? നല്ലതിന് മാത്രമല്ല സക്കാത്ത് തരുന്നത്, എന്തിനാ? അതിൽ മീഡിയം ഉണ്ട്, പറ്റത്താന്നുണ്ട്. അപ്പൊ സക്കാത്ത് സ്വീകരിക്കുമ്പോഴും എന്ത് ചെയ്യണം? ഇടത്തരമാണ് സ്വീകരിക്കേണ്ടത്. മുന്തിയനെ മാത്രം പിടിച്ചെടുക്കരുത്. അത് ആരോട് ചെയ്യുന്ന ദ്രോഹമാണ്? ഉടമസ്ഥനോട് ചെയ്യുന്ന ദ്രോഹമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അതിനോട് നബി കൽപ്പിക്കുകയാണ്. അതാണ് വയ്യാക്കവ കറായി മാംവാലിയും. മുന്തിയത് മാത്രം എടുക്കരുത്. ഈ മൂന്ന് അവസ്ഥകളെയും പരിഗണിക്കണം. അങ്ങനെ ചെയ്താൽ അതെന്തായിരിക്കും? അത് ദ്രോഹമായിരിക്കും. അതുകൊണ്ട് വത്തത്തി ദഅവത്തൽ മദ്ലൂം ഇത്തഖാ യത്തഖി. ഇപ്പൊ എല്ലാ കുത്തുബയും കേൾക്കല്ലേ ഇത്തഖുല്ലാ. എന്താ ഇത്തഖാന? തക്വ കൈവരിക്കുക, സൂക്ഷിക്കുക. അതിന്റെ ഏകവചനം വത്തഖി, നീ സൂക്ഷിക്കുക. ദഅവത്ത, നേരത്തെ ദഅവത്ത് പഠിച്ചെന്താ? ക്ഷണം, വിളി, പ്രാർത്ഥന. ഇവിടെ എന്താ ദൈവത്ത്? ദൈവത്ത് നമ്മളെ ഇവിടെ പ്രബോധനമല്ല. ഇവിടെ എന്താണ്? ഇവിടെ ദുആ. ഫത്തഖി ദഅവത്തൽ മദ്ലൂമി, ലലമാ തന്നെ ആക്രമിച്ചു. മദ്ലൂം ആക്രമിക്കപ്പെട്ടവൻ, ആക്രമിക്കപ്പെട്ടവന്റെ മർദ്ദിതന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കുക. നീ എത്രയോട് ദ്രോഹം കാണിച്ചാൽ ആ ദ്രോഹിക്കപ്പെട്ടവൻ അവരാരോട് പ്രാർത്ഥിക്കും? അള്ളാഹോട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന നീ പേടിച്ചോ. സാധാരണ ഒരു പ്രാർത്ഥന പോലെയല്ല മർദ്ദിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. ഓന് ആരോടും പറയാനില്ല, ആരോട് പറയാനുണ്ട്? കുടുങ്ങിയിട്ടോ ഒന്നും വേണ്ട, മനസ്സിൽ ഇങ്ങനെ അള്ള കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാ മതി. അതെന്താ? അത് മതത്തിന്റെ പ്രാർത്ഥനയാണ്. ഓന് തൊള്ളോണ്ട് പറയാൻ പോലും കഴിയില്ല, പ്രതികരിക്കാൻ കഴിയില്ല, അങ്ങോട്ട് തിരിച്ചു തല്ലാൻ പറ്റില്ല, പിടിച്ചു വാങ്ങാൻ പറ്റില്ല. പിന്നെ അവന്റെ മനസ്സിലൊരു തേട്ടുണ്ടാവും. എന്താ? അള്ള കൊടുക്കട്ടെ, ഇത് ഇന്നെ കൊണ്ടുവരാൻ കഴിയില്ല, അള്ള കൊടുക്കട്ടെ. അതെന്താ? അത് മതത്തിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബുൻ. കാരണം എന്താ ആ പ്രാർത്ഥനയെ സൂക്ഷിക്കണം എന്ന് പറയാൻ? ഫഇന്നഹു, നിശ്ചയം കാര്യം, ലൈസ ബൈനഹ, അഹായത ഈ ദഅവത്ത്, അതിന്റെ ഇടയിൽ, ബൈന ഇടയിൽ, ബൈനഹ അതിന്റെ ഇടയിൽ, ഏതിനിടയിൽ? ഈ ദഅവത്തിന്റെ ദുആന്റെ, മർദ്ദിദന്റെ ദുആന്റെ ഇടയിലും, വ ബൈനല്ലാഹി, അള്ളാഹുവിന്റെയും ഇടയിലില്ല. ഹിജാബുൻ, ഒരു മറയില്ല, കർട്ടനില്ല, സ്ക്രീനില്ല. അതാണ് ഹിജാബ് എന്ന് പറഞ്ഞ മറ. ലൈസ ബൈനഹ വ ബൈനല്ലാഹി ഹിജാബ്, മർദ്ദിദന്റെ പ്രാർത്ഥനക്കും അള്ളാഹുവിനും ഇടയിൽ ഒരു മറയുമില്ല എന്ന് പറഞ്ഞാൽ അതെവിടെയും തടയപ്പെടുകയില്ല. ഹജമ എന്ന തടഞ്ഞു, മറച്ചു വെച്ചു എന്നർത്ഥം. അപ്പൊ അതിനെ തടയുന്ന, മറയുന്ന, മറയ്ക്കുന്ന ഒന്നുമില്ല. അത് നേരെ ആരിലേക്കെത്തും? അള്ളാഹുലേക്കെത്തും. അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് അതിനെ സൂക്ഷിക്കണം. ഈ വേണമെങ്കിൽ ഒറ്റവട്ടം കൂടി അർത്ഥം പറയാം. ലമ്മാ ബഅസ മുആദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ അയച്ചപ്പോൾ, ഇലൽ യമനി, യമനിലേക്ക്, ഖാല. ഇതൊക്കെ നമ്മൾ വായിച്ച് അർത്ഥം പഠിക്കേണ്ട, അതിനാ പിന്നെയും വായിച്ചിരുന്നത്. അല്ലെ ഇപ്പൊ ഒരു വായന നിർത്തിയാൽ മതി. ഇന്നക്കത്ത് തീ, തീർച്ചയായും നീ ചെല്ലുന്നത്, ഹൗമൻ, ഒരു ജനതയിലേക്കാണ്. മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലി കിതാബിൽപ്പെട്ട, ജൂതക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു ജനതയിലേക്കാണ് നീ ചെല്ലുന്നത്. ഫല്യക്കുൻ, അതുകൊണ്ടായിത്തീരട്ടെ. അവ്വലമാ തദൂഹും ഇലൈഹി, നീ ഏതെന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിൽ ഒന്നാമത്തേതായിത്തീരട്ടെ. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സാക്ഷ്യവചനമായിത്തീരട്ടെ. വഫീ റിവായ, മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, ഇലാ ഐ വഹിദുല്ലാഹ, അള്ളാഹുവിനെ അവർ ഏകനാക്കുന്നതിലേക്ക് എന്ത് ചെയ്യണം? ക്ഷണിക്കുന്നർത്ഥം. ഫൈൻഹും അതാവൂക, അവർ നിന്നെ അനുസരിക്കുകയാണെങ്കിൽ, ലിദാലിക അതിനുവേണ്ടി, അതായത് ഈ പറഞ്ഞ വിഷയത്തിൽ നിന്നെ അവർ അനുസരിച്ചാൽ,
ഫഅലിമും, അപ്പോൾ നീ അവരെ അറിയിക്കുക അന്നല്ലാഹ ഇത്തറല്ല, അല്ലാഹു ഫർളാക്കിയിട്ടുണ്ട് എന്ന്. അലൈഹിം അവർക്ക് മേൽ ഹംസ സലവാത്തിൻ, അഞ്ചു നേരത്തെ നമസ്കാരം, ഫീകുല്ലി യൗമിൻ വലൈല, എല്ലാ രാപ്പകലുകളിലും. അതായത് ഒരു സംസ്കരിച്ചാൽ പോരാർത്ഥം, രാപ്പകലും എന്നൊക്കെ ഉണ്ടോ എന്നൊക്കെ സംസ്കരിക്കണം. ഫൈൻഹും അത്താഴൂക്ക, ഇനി അവർ നിന്നെ അനുസരിച്ചാൽ ലിദാലിക്ക, അതിനു വേണ്ടി, എന്നാൽ ആ കാര്യത്തിൽ, ഫഅലിംഹും, അപ്പോൾ അവരെ നീ അറിയിക്കുക അന്നല്ലാഹ ഫറള, അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന്. അലൈഹിം അവർക്ക് മേൽ സദഖത്തൻ, സകാത്തിനെ, തുഖദു മിൻ അഗ്നിയാഹിം, അവരിലെ ധനികന്മാരിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നു എന്നല്ല, എന്താണ് സ്വീകരിക്കപ്പെടുന്ന സദഖയെ, വഖ്ഫതുറദ്ദു, അത് ഒറ്റ വാചകൾ, ഫതുറദ്ദു, എന്നിട്ട് മടക്കപ്പെടുകയും ചെയ്യുന്ന, എങ്ങോട്ട്, അലാ ഫുഖറായിഹിം, അവരുടെ ധനികന്മാരിലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്ന സദഖയെ അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന്. ഫൈനും അത്താഴുക്കൽ ഇതാലി, ഈ വിഷയത്തിൽ നിന്നെ അവർ അനുസരിച്ചാൽ, ഫയ്യാ കവ കറാ ഇമാം വാലിഹിം, അവരുടെ സ്വത്തിലെ മുന്തിയ വസ്തുക്കളെ നീ സൂക്ഷിക്കുക, എന്നല്ല അതിനെ മാത്രം എടുക്കുന്നതിന് നീ സൂക്ഷിക്കുക. വത്തഖി, നീ സൂക്ഷിക്കുക ദഅവത്തൽ മദ്ലൂമി, മർദ്ദിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ. ഫൈനഹു ലൈസ ബൈനഹ, കാരണം ആ പ്രാർത്ഥനയുടെ ഇടയിലും, വബൈനല്ലാഹി, അല്ലാഹുവിനും ഇടയിലില്ല, ഹിജാബുൻ, ഒരു മറയില്ല. അഹ്റജാഹു, അഹ്റജാഹു എന്നാൽ അഹ്റജാത്തം പുറപ്പെടുവിക്കുക, ഉദ്ധരിക്കുക, റിപ്പോർട്ട് ചെയ്യുക. രണ്ടാളുകൾ ആരാ? അഹ്റജാഹു, ഇതിനെ അവർ രണ്ടുപേർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരാ? അല്ല, അഹ്റഹ അഹ്റജാഹു എന്നാൽ ബുഖാരിയും മുസ്ലിമും, ബുഖാരിയും മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഹദീസിലുണ്ട് നിർത്തല്ലേ, മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.